യജമാനായ രാജാവിന്റെ മുമ്പാകെ അടിയന്റെ പിതൃഭവനമൊക്കെയും മരണയോഗ്യരായിരുന്നു എങ്കിലും അടിയനെ അവിടുത്തെ മേശയെങ്കിൽ രക്ഷിക്കുന്നവരുടെ കൂട്ടത്തിലാക്കി. രാജാവിനോട് ആവലാതി പറയുവാൻ അടിയനെ ഇനി എന്ത് അവകാശമുള്ളു? രാജാവ് അവനോട് നീ നിന്റെ കാര്യം ഇനി അധികം പറയുന്നത് എന്തിന്? നീയും സിവിയും നിലം പകുതെടുത്തുകൊള്ളുകയും എന്ന് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. മഫിബോശെത്ത് രാജാവിനോടല്ല, അവൻ തന്നെ മുഴുവനും എടുത്തുകൊള്ളട്ടെ. യജമാനായ രാജാവ് സമാധാനത്തോടെ അരമനയിൽ എത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഗിലേദ്യനായ ബർസില്ലായിയും മോഗേലിമിൽ നിന്ന് വന്നു രാജാവിനെ യോഗേമിൽ നിന്ന് വന്നു രാജാവിനെ യോർദാൻ അക്കരെ കടത്തി. യാത്രയപ്പാൻ അവനോട് കൂടെ യോർദാൻ കടന്ന് ബർസില്ലായിയോ 80 വയസ്സുള്ള ഒരു വയോധികനായിരുന്നു. രാജാവ് മകനെ ഈമിൽ പാർത്തിരുന്ന കാലത്ത് അവൻ ഭക്ഷണ സാധനങ്ങൾ അയച്ചു കൊടുത്തു. അവൻ മഹാധനികൻ ആയിരുന്നു. രാജാവ് ബർസില്ലായിയോട് എന്നോട് കൂടെ പോരുക, ഞാൻ നിന്നെ യെരുശലേമിൽ എന്റെ അടുക്കൽ പാർപ്പിച്ച് രക്ഷിക്കും എന്ന് പറഞ്ഞു. ബർസില്ലായി രാജാവോട് പറഞ്ഞതെന്നാൽ, രാജാവിനോടുകൂടെ ഞാൻ യെരുശലേമിൽ വരുന്നതെന്തിന്? ഞാൻ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കും? എനിക്ക് ഇന്ന് 80 വയസ്സായിരിക്കുന്നു. നല്ലതും ആകാത്തതും എനിക്ക് തിരിച്ചറിയാമോ? ഭക്ഷണപാനീയങ്ങളുടെ പാനങ്ങളുടെ സ്വാദ അടിയനറിയാമോ? സംഗീതക്കാരുടെയും സംഗീതകാരത്തികളുടെയും സ്വന്തം സ്വയം എനിക്ക് ഇനി കേട്ട് രസിക്കാമോ? അടിയൻ രാജവാനായ രാജാവിന് ഭാരമായി തീരുന്നത് എന്തിന്? അടിയൻ രാജാവിനോടുകൂടെ യോർദാൻ കടപ്പാനെ വിചാരിച്ചുള്ളൂ. രാജാവ് ഇതിനായി എനിക്ക് ഈ വിധം പ്രതിപകാരം ചെയ്യുന്നത് എന്തിന്? എന്റെ പട്ടണത്തിൽ നിന്റെ അപ്പന്റെയും അമ്മയുടെയും കല്ലറിയുടെ അടുക്കൽ വച്ച് മരിക്കേണ്ടതിന് അടിയന് വിടകൊള്ളട്ടെ. എന്നാൽ നിന്റെ ദാസനായ കിംഹാം ഇതാ, അവൻ യജമാനായ രാജാവിനോടുകൂടെ പോരട്ടെ. നിനക്ക് പ്രസാദമായത് അവന് ചെയ്ത് കൊടുത്താലും അതിന് രാജാവ് കിംഹാം എന്നോടുകൂടെ പോരട്ടെ. നിന്റെ ഇഷ്ടപ്രകാരം ഞാൻ അവന് ചെയ്തു കൊടുക്കാം. നീ എന്നോടുകൂടെ ആവശ്യപ്പെടുന്നതൊക്കെയും ഞാൻ നിനക്കായി ചെയ്യും എന്ന് പറഞ്ഞു. പിന്നെ സകല ജനവും യോർദാൻ കടന്നു. രാജാവ് യോർദാൻ കടന്ന ശേഷം ബർസില്ലായിയെ ചുംബനം ചെയ്ത് അനുഗ്രഹിച്ചു. അവൻ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. രാജാവ് ഗിൽഗാലിൽ ചെന്നു. കിംഹാരും അവനോടുകൂടെ പോയി. കിംഹാമും അവനോടുകൂടെ പോയി. യഹൂദ രാജാവും യഹൂദ ജനമൊക്കെയും ഇസ്രായേൽ ജനം പാതിയും കൂടി രാജാവിനെ ഇക്കരെ കൊണ്ടുവന്നു. അപ്പോൾ ഇസ്രായേൽ പുരുഷന്മാരൊക്കെയും രാജാവിന്റെ അടുക്കൽ വന്ന് രാജാവിനോട്, ഞങ്ങളുടെ സഹോദരന്മാരായ യഹൂദ പുരുഷന്മാർ രാജാവിനെയും അവന്റെ കുടുംബത്തെയും ദാവീദിന്റെ സകല പരിചാരകന്മാരെയും മോഷ്ടിച്ചു കൊണ്ടുവന്ന് യോർദാൻ കടത്തിയത് എന്തെന്ന് പറഞ്ഞു. അതിനെ യഹൂദ പുരുഷന്മാരൊക്കെയും ഇസ്രായേൽ പുരുഷന്മാരോട്, രാജാവ് ഞങ്ങൾക്ക് അടുത്ത ചർച്ചക്കാരൻ ആകൊണ്ട് തന്നെ അതിന് നിങ്ങൾ കോപിക്കുന്നത് എന്തിന്? ഞങ്ങൾ രാജാവിന്റെ വക വല്ലതും തിന്നുവോ? അവൻ ഞങ്ങൾക്ക് വല്ല സമ്മാനവും തന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഇസ്രായേൽ പുരുഷന്മാർ യഹൂദ പുരുഷന്മാരോട്, രാജാവിങ്കിൽ ഞങ്ങൾക്ക് 10 ഓഹരിയുണ്ട്, ദാവീദിങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ അധികം അവകാശമുണ്ട്. നിങ്ങൾ ഞങ്ങളെ ധിക്കരിച്ചത് എന്ത്? ഞങ്ങളുടെ രാജാവിനെ തിരികെ കൊണ്ടുവരേണ്ടതിന് ഞങ്ങളല്ലയോ അധികം പറഞ്ഞത് എന്നുത്തരം പറഞ്ഞു. എന്നാൽ യഹൂദ പുരുഷന്മാരുടെ വാക്ക് ഇസ്രായേൽ പുരുഷന്മാരുടെ വാക്കിനേക്കാൾ അധികം കഠിനമായിരുന്നു. എന്നാൽ ബെന്യാമീന്യനായ ഈ വിക്രിയുടെ മകനായ ശേബ എന്നു പേരുള്ള ഒരു നീചൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കാഹളമൂതി, ദാവീദിങ്കിൽ നമുക്ക് ഓഹരിയില്ല, ഈശായുടെ മകനിൽ അവകാശവും ഇല്ല, ഇസ്രായേലെ നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ ഒക്കെയും ദാവീദിനെ വിട്ട് പിന്മാറി ബിക്രിയുടെ മകനായ ശേബയുടെ പക്ഷം ചേർന്നു. യഹൂദ പുരുഷന്മാരോ യോർദാൻ തുടങ്ങി യെരുശലേം വരെ തങ്ങളുടെ രാജാവിനോടുകൂടെ ചേർന്ന് നടന്നു. ദാവീദ് യെരുശലേമിൽ അരമനയിലെത്തി അരമന സൂക്ഷിപ്പാൻ പാർപ്പിച്ചിരുന്ന 10 വെപ്പാട്ടുകളെയും രാജവർണ്ണപുരത്തിലാക്കി രക്ഷിച്ചു. എങ്കിലും അവരുടെ അടുക്കൽ ചെന്നില്ല. അങ്ങനെ അവർ ജീവപര്യന്തം കാവലിരുന്നു, വൈധവ്യം ആചരിച്ചു. അനന്തരം രാജാവ് ആമാസിനോട്, നീ 3 ദിവസത്തിനകം യഹൂദ പുരുഷന്മാരെ വിളിച്ചുകൂട്ടി അവരുമായി ഇവിടെ വരിക എന്ന് പറഞ്ഞു. അങ്ങനെ ആമാസ യഹൂദ പുരുഷന്മാരെ വിളിച്ചുകൂട്ടുവാൻ പോയി. എന്നാൽ കൽപ്പിച്ച അവധിയിലധികം അവൻ താമസിച്ചു പോയി. എന്നാറെ ദാവീദ് അബിഷായിയോട്, അബ്ശലോം ചെയ്തതിനെക്കാട്ടിലും ബിക്രിയുടെ മകനായ ശേബ ഇപ്പോൾ നമുക്ക് അധികം ദോഷം ചെയ്യും. അവൻ ഉറപ്പുള്ള വല്ല പട്ടണങ്ങളിലും കടന്ന് നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കേണ്ടതിന് നീ നിന്റെ യജമാനന്റെ സേവകരെ കൂട്ടിക്കൊണ്ട് അവനെ പിന്തുടരുക എന്ന് പറഞ്ഞു. അങ്ങനെ യോബാബിന്റെ ആളുകളും ക്രിസ്ത്യരും ക്ലൈത്യരും സകലവീരന്മാരും ബൃക്കിയുടെ മകനായ ശേബയെ പിന്തുടരുവാൻ യെരുശലേമിൽ നിന്ന് പുറപ്പെട്ടു. അവർ ഗിബയോനിലെ വലിയ പാറയുടെ അടുക്കലെത്തിയപ്പോൾ അമാസ അവർക്കെതിരെ വന്നു. എന്നാൽ യോബാബ് ധരിച്ചിരുന്ന പടയങ്കിമേൽ ഒരു കച്ചയിൽ ഉറയോടുകൂടി ഒരു വാൾ അരക്കി കെട്ടിയിരുന്നു. അവൻ നടക്കുമ്പോൾ അത് വീണുപോയി. യോബാബ് അമാസയോട്, സഹോദര സുഖം തന്നെയോ എന്ന് പറഞ്ഞ് അമാസയെ ചുംബനം ചെയ്യുവാൻ വലത് കൈ കൊണ്ട് അവന്റെ താടിക്ക് പിടിച്ചു. എന്നാൽ യോബാബിന്റെ കയ്യിൽ വാളിരിക്കുന്നത് അമാസ സൂക്ഷിച്ചില്ല. യോബാബ് അവനെ അതുകൊണ്ട് വയറ്റത്ത് കുത്തി കുടൽ ചോർത്തി കളഞ്ഞു. രണ്ടാമതും കുത്താൻ വന്നില്ല, അവൻ മരിച്ചുപോയി. യോബാബും അവന്റെ സഹോദരനായ അബിശായിയും ബിക്രിയുടെ മകനായ ശേബയെ പിന്തുടർന്നു. യോബാബിന്റെ ബാല്യക്കാരിൽ ഒരുത്തൻ അതിനരികെ നിന്നുകൊണ്ട് യോബാബിനോട്, ഇഷ്ടമുള്ളവനും ദാവീദിന്റെ പക്ഷക്കാരനും യോബാബിന്റെ പിന്നാലെ ചെല്ലട്ടെ എന്ന് പറഞ്ഞു. അമാസ വൈനടുവിൽ രക്തത്തിൽ മുഴുകിക്കിടക്കുന്നത് കൊണ്ടത് ജനമൊക്കെയും നിൽക്കുന്നു എന്ന് കണ്ടിട്ട് അവൻ അമാസയെ വഴിയിൽ നിന്നും വയലിലേക്ക് മാറ്റി. അവിടെ എത്തുന്നവരെല്ലാം നിൽക്കുന്നു എന്ന് കണ്ടുകൊണ്ട് അവൻ ഒരു വസ്ത്രം അവന്റെ മേലിട്ടു. അവനെ പെരുവഴിയിൽ നിന്നും മാറ്റിയ ശേഷം എല്ലാവരും ബൃക്കയുടെ മകനായ ശേബയെ പിന്തുടരുവാൻ യോബാബിന്റെ പിന്നാലെ പോയി. എന്നാൽ ശേബ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിലും കൂടിക്കടന്ന് ആബേലിലും ബെത് മാഫയിലും എല്ലാ ബേരിയരുടെ അടുക്കലും ചെന്നു. അവർ ഒന്നിച്ചുകൂടി അവന്റെ പിന്നാലെ ചെന്നു. മറ്റവർ വന്നു ബെത് മാഫയോട് ചേർന്ന് ആബേലിൽ വന്ന് അവനെ നിരോധിച്ചു. പട്ടണത്തിന് നേരെ വാടകോരി അതും കിടങ്ങിന്റെ വക്കത്തായിരുന്നു. യോബാബിനോടുകൂടെയുള്ള എല്ലാ പടജനവും മതിൽ തള്ളിയിടുവാൻ തക്കവണ്ണം പിടിച്ചു തുടങ്ങി. അപ്പോൾ ഞാനുമുള്ള ഒരു സ്ത്രീ കേൾപ്പീൻ, ഞാൻ യോബാബിനോട് സംസാരിക്കേണ്ടതിന് ഇവിടെ അടുത്തു വരുവാൻ അവനോട് പറവീൻ എന്ന് പട്ടണത്തിൽ നിന്നും വിളിച്ചു പറഞ്ഞു. അവൻ അടുത്തു ചെന്നപ്പോൾ, നീ യോബാബോ എന്ന് ആ സ്ത്രീ ചോദിച്ചു. അതെ എന്ന് അവൻ പറഞ്ഞു. അവൾ അവനോട്, അടിയന്റെ വാക്ക് കേൾക്കണമേ എന്ന് പറഞ്ഞു. ഞാൻ കേൾക്കാമെന്ന് അവൻ പറഞ്ഞു. എന്നാറേ അവൾ ആ ബേലിൽ ചെന്ന് ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയും അങ്ങനെ കാര്യം തീർക്കുകയും ചെയ്യുക പതിവായിരുന്നു. ഞാൻ ഇസ്രായേലിൽ സമാധാനവും വിശ്വസ്തതയും ഉള്ളവരിൽ ഒരുത്തിയാകുന്നു. നീ ഇസ്രായേലിൽ ഒരു പട്ടണത്തെയും ഒരു മാതാവിനെയും നശിപ്പിക്കാൻ നോക്കുന്നു. നീ യഹോവയുടെ അവകാശം മുടിച്ചു കളയുന്നത് എന്തെന്ന് പറഞ്ഞു. അതിന് യോബാബ്, മുടിച്ചു കളയുകയോ നശിപ്പിക്കുകയോ ചെയ്യുവാൻ എനിക്ക് ഒരിക്കലും സംഗതിയാകരുതേ. കാര്യം അങ്ങനെയല്ല. ബൃക്കിയുടെ മകനായ ഏബ എന്നൊരു എഫ്രയീം മലനാട്ടുകാരൻ ദാവീദ് രാജാവിനോട് മത്സരിച്ചിരിക്കുന്നു. അവനെ ഏൽപ്പിച്ചു തന്നാൽ മാത്രം മതി, ഞാൻ പട്ടണത്തെ വിട്ടുപോകും എന്ന് പറഞ്ഞു. സ്ത്രീ യോബാബിനോട്, അവന്റെ തല മതിലിന്റെ മുകളിൽ നിന്നും നിന്റെ അടുക്കൽ ഇട്ടുതരും എന്ന് പറഞ്ഞു. അങ്ങനെ സ്ത്രീ ചെന്നു തന്റെ ജാനത്താൽ സകല ജനത്തെയും സമ്മതിപ്പിച്ചു. അവർ വിക്രിയുടെ മകരായ ശേബയുടെ തലവെട്ടി യോബാബിന്റെ അടുക്കൽ ഇട്ടുകൊടുത്തു. അപ്പോൾ അവന് കാഹളമൂതി. എല്ലാവരും പട്ടണം വിട്ടു വീടുകളിലേക്ക് പോയി. യോബാബ് യെരുശലേമിൽ രാജാവിന്റെ അടുക്കൽ മടങ്ങിപ്പോയി. യോബാബ് ഇസ്രായേൽ സൈന്യത്തിനൊക്കെയും അധിപതിയായിരുന്നു. യഹോദായുടെ മകനായ ബെനയാവ് ക്രൈസ്തരുടെയും ക്രൈസ്തരുടെയും നായകനായിരുന്നു. ആദോരം ഉരിയ വേലക്കാർക്ക് മേൽവിചാരകൻ അഹീലൂദിന്റെ മകനായ യഹോ ശാഫത്ത് മന്ത്രി യവരാശയക്കാരൻ സാദോക്കും അബ്യാഹാരും പുരോഹിതന്മാർ യായിരനായ ഈരയും ദാവീദിന്റെ പുരോഹിതൻ ആയിരുന്നു. ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ ക്ഷാമമുണ്ടായി. ദാവീദ് യഹോയോട് അരുളപ്പാട് ചോദിച്ചപ്പോൾ ശൌൽ ഗിബയോന്യരെ ഒലുക കൊണ്ട് അതവന്റെ നിമിത്തവും രക്തപാതകമുള്ള അവന്റെ ഗൃഹം നിമിത്തവും എന്ന് യഹോവ ചെയ്തു. രാജാവ് ഗിബയോന്യരോട് വിളിച്ച് അവരോട് പറഞ്ഞു, ഗിബയോന്യർ ഇസ്രായേല്യരല്ല, അമ്മൂനെ ദ്രഷിച്ചവരത്രേ. അവരുടെ ഇസ്രായേൽ മക്കൾ സത്യം ചെയ്തിരുന്നു. എങ്കിലും ശൌൽ ഇസ്രായേല്യർക്കും യഹൂദർക്കും വേണ്ടി തനിക്കുണ്ടായിരുന്ന എരിവിൽ
അവരെ സംഹരിച്ചു കളവാൻ ശ്രമിച്ചു. ദാവീദ് ഗിത്തീമ്യനാരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? നിങ്ങൾ യഹോവയുടെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് ഞാൻ എന്ത് പ്രതിസന്ധി ചെയ്യണം എന്ന് ചോദിച്ചു. ഗിബിയോന്യർ അവനോട്, ശൗലിനോടും അവന്റെ ഗൃഹത്തോട്, ഞങ്ങൾക്കുള്ള കാര്യം പൊന്നും വെള്ളിയും കൊണ്ട് തീരുന്നതല്ല, ഇസ്രായേലിൽ ഒരുത്തനെ കൊല്ലുന്നതും ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്തു തരാം എന്ന് അവൻ പറഞ്ഞു. അവർ രാജാവിനോട്, ഞങ്ങളെ നശിപ്പിക്കുകയും ഇസ്രായേൽ ദേശത്തിലെങ്ങും ഞങ്ങൾ ശേഷിക്കാതെയും മുടിഞ്ഞു പോകാതെ ഉപായം ചിന്തിക്കുകയും ചെയ്തവന്റെ കയ്യിൽ ഏഴുപേരെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരണം. ഞങ്ങൾ അവിടെ യഹോവയുടെ വൃതനായ സൗലിന്റെ ഗിബയിൽ യഹോവയ്ക്ക് തൂക്കിക്കളയും എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ അവരെ തരാമെന്ന് രാജാവ് പറഞ്ഞു. എന്നാൽ ദാവീദും ശൗലിന്റെ മകനായ യോനാഥാനും തമ്മിൽ യഹോവയുടെ നാമത്തിൽ ചെയ്ത സത്യം നിമിത്തം രാജാവ് ശൗലിന്റെ മകനായ യോനാഥാന്റെ മകൻ മീഷത്തിനെ ഒഴിച്ചു. അജാവിന്റെ മകൾ മിശ്പ ശൗലിന് പ്രസവിച്ച രണ്ട് പുത്രന്മാരായ അർമോനെയും മെഫീബോശെത്തിനെയും ശൗലിന്റെ മകളായ മേരബ് മെഹോലോദ്യർ ബത്തിൽദായുടെ മകനായ അദ്രിയേൽ നീം പ്രസവിച്ച അഞ്ച് പുത്രന്മാരെയും രാജാവ് പിടിച്ചു ഗിബയോന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവരവരെ മലയിൽ യഹോവയുടെ മുമ്പാകെ തൂക്കിക്കളഞ്ഞു. അങ്ങനെ അവർ ഏഴുപേരും ഒരുമിച്ച് മരിച്ചു. കൊയ്ത്തു കാലത്തിന്റെ അഞ്ച് ദിവസങ്ങളായ യവക്കൊയ്ത്തിന്റെ ആരംഭത്തിലായിരുന്നു അവരെ കൊന്നത്. അയ്യാവിന്റെ മകനായ മിസ്പ മകളായ മിസ്പ ചാക്കുശീലയെടുത്ത് പാറമേൽ തിരിച്ചു. കൊയ്ത്തു കാലത്തിന്റെ ആരംഭം മുതൽ ആകാശത്തു നിന്നും അവരുടെ മേൽ മഴ പെയ്തു വരും വരെ പകലാകാശത്തിലെ പക്ഷികളോ രാത്രി കാട്ടുമൃഗങ്ങളോ അവരെ തൊടുവാൻ സമ്മതിക്കാതെയിരുന്നു. ശൗലിന്റെ വെപ്പാട്ടിയായി അയ്യാവിന്റെ മകളായ മിസ്പ ചെയ്യുന്ന ദാത് കേട്ടിട്ട് ദാവീദ് ചെന്ന് ഫിലിസ്ത്യർ ഗിബയോവിൽ വെച്ച് ഗിൽബോയിൽ വെച്ച് ശൗലിനെ കൊന്ന നാളിൽ ബേത്താൻ നഗരവീഥികളിൽ ഫിലിസ്ത്യരെയും ഗിലയാദിലെ പൗരന്മാർ അവിടെ നിന്ന് മോഷിച്ചു കൊണ്ടുവരികയും ചെയ്തിരുന്ന ശൗലിന്റെയും അവന്റെ മകൻ യോനാഥാന്റെയും അസ്ഥികളെ അവരുടെ അടുക്കൽ നിന്ന് എടുത്തു. അങ്ങനെ അവർ ശൗലിന്റെയും അവന്റെ മകൻ യോനാഥാന്റെയും അസ്ഥികളെ അവിടെ നിന്ന് എത്തി തൂക്കിക്കൊന്നവരുടെ അസ്ഥികളെയും
അവർ കുറിച്ചെടുത്തു. ശൗലിന്റെയും അവന്റെ മകൻ യോനാഥാന്റെയും അസ്ഥികളെ അവർ ബെന്യാമീൻ ദേശത്ത് അവന്റെ അപ്പനായ യേശുവിന്റെ കല്ലറയിൽ
അടക്കം ചെയ്തു.
രാജാവ് കൽപ്പിച്ചതൊക്കെയും അവർ ചെയ്തു. അതിനുശേഷം ദൈവം ദേശത്തിന്റെ പ്രാർത്ഥനയിട്ട് അവിടെ ഫിലിസ്റ്റീനോട് ഇസ്രായേലിനോട് വീണ്ടും യുദ്ധമുണ്ടായി. ദാവീദിന്റെ ഭൃത്യന്മാരുമായി ചെന്നു ഫിലിസ്റ്റീനോട് പണയേറ്റു. ദാവീദിനോടുമായി അപ്പോൾ ദാവീദിന്റെ ഭൃത്യന്മാർ അവനോട് ഈ മിസ്രായേലിന്റെ ദൈവം എടുക്കാതിരിക്കേണ്ടതിന് മേലാണ് ഞങ്ങളോട് കൂടെ യുദ്ധത്തിന് പുറപ്പെടരുത് എന്ന് സത്യം ചെയ്തു പറഞ്ഞു. അതിനുശേഷം ഗോവിൽ വെച്ച് വീണ്ടും ഫിലിസ്ത്യരോട് യുദ്ധമുണ്ടായി. അപ്പോൾ ഉസത്യനായ ഹിബയസായി കൊല്ലങ്ങളുടെ മക്കളിൽ ഒരുത്തനായ സഫിയനെ വെട്ടിക്കൊന്നു ഗോവിൽ വെച്ച്. പിന്നെ ഫിലിസ്ത്യരോട് യുദ്ധമുണ്ടായി അവിടെ വെച്ച്. ഹക്കീമിന്റെ മകൻ എൽഹാനെ ഇത്തനായ വല്യാത്തിനെ വെട്ടിക്കൊന്നു. അവന്റെ മുട്ടണ്ട് എഴുത്തുകാരുടെ പടപ്പ് കഴി പോലെയായിരുന്നു. പിന്നെയും യുദ്ധത്തിൽ വെച്ച് യുദ്ധമുണ്ടായി. അവിടെ ഒരു ദീർഘസമയമുണ്ടായിരുന്നു. അവന്റെ ഓരോ കൈക്ക ആറാറ് പേരിലും ഓരോ കാലിന് ആറാറ് പേരിലും ഉണ്ടാകെ 24 പേരിലുണ്ടായിരുന്നു. ഇവനും യാഹയ്ക്ക് ജനിച്ചവനായിരുന്നു. അവൻ ഇസ്രായേലിനെ വിക്കരിച്ചപ്പോൾ ദാവീദിന്റെ സഹോദരനായ ചെറിയയുടെ മകൻ യോനാഥാൻ അവനെ മുകളഞ്ഞു. ഈ 4 പേരും ഗത്തിൽ യാഫയ്ക്ക് ജനിച്ചവനായിരുന്ന അവർ ദാവീദിന്റെയും അവന്റെ വൃത്തന്മാരുടെയും കയ്യാൽ പെട്ടുപോയി. യഹോവാ ദാവീദിനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും സൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച ശേഷം അവൻ യഹോവയ്ക്ക് ഒരു സംഗീതം പാടി ചൊല്ലിയതെന്തെന്നാൽ, യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷയുമാകുന്നു, എന്റെ പാറയും ദൈവം അവനിൽ ഞാൻ ആശ്രയിക്കും, എന്റെ പരിചയം എന്റെ രക്ഷയേക്കുമ്പും എന്റെ ഗോപുരവും എന്റെ സങ്കേതവും രക്ഷിക്കുന്നു. പുത്രനായ യഹോവയെ ഞാൻ വിളിച്ചു രക്ഷിക്കും, എന്റെ ശത്രുക്കളിൽ നിന്നും ഞാൻ താനെന്നെ രക്ഷിക്കും. വർണ്ണത്തിന്റെ തിരമാലയുടെ പ്രവാഹം എന്നെ പ്രവർത്തിച്ചു, എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചു, എന്റെ ദീനർത്ഥവർത്തനം ഞാൻ വിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്നും എന്റെ അപേക്ഷ കേട്ടു, എന്റെ നിലവിളി അവന്റെ ചെയ്യിലെത്തി. അവൻ ആകാശം ചായ്ച്ചിറങ്ങി, ഊരിൽ അവന്റെ കാഴ്ച ഉണ്ടായിരുന്നു. അവൻ ജലോമിനെ വാഹനമാക്കി പറഞ്ഞു, കാറ്റിന്റെ ചിറകിന്മേൽ പ്രത്യക്ഷനായി. അവൻ അന്ധകാരം തനിക്ക് ചുറ്റും മണ്ഡപമാക്കി, ജലാശയം കനത്ത മൃഗങ്ങളും കൂടെ അവന്റെ മുമ്പിലുള്ള പ്രകാശത്താൽ ഈക്കനാൽ ജ്വലിച്ചു. യഹോവ ആകാശത്തിലിടെ മുഴക്കി, അത്യുനാൻ തന്റെ നാദം കേൾപ്പിച്ചു. അവൻ അത്രം അവരെ കുറിച്ചു, മിനലയച്ചവരെ പൊട്ടിച്ചു. യഹോവയുടെ വചനത്താൽ തിരുമൂക്കിലെ ശ്വാസത്തിന്റെ ഉത്തിനാൽ കടലിന്റെ ജാലികൾ കാണായി വന്നു, ഭൂതലത്തിന്റെ അടിസ്ഥാനങ്ങൾ വെളിപ്പെട്ടു. അവർ ഉയരത്തിൽ നിന്നും കൈനീട്ടി എന്നെ വിളിച്ചു, പെരുവെള്ളത്തിൽ നിന്നും എന്റെ അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആശ്രയിച്ചു. എന്നാലേ ഹോമ എനിക്ക് തുണയായിരുന്നു, അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു എന്നെ പ്രസ്താവിച്ചിരുന്നതുകൊണ്ട് എനിക്ക് തത്വമുണ്ടെന്ന് എനിക്ക് പ്രതിഫലം നൽകി. എന്റെ കൈകളുടെ വലിപ്പം എനിക്ക് പകരം സമ്മാനിക്കും എന്ന് ദൈവത്തോട് ദ്രോഹം ചെയ്തതുമില്ല. അവന്റെ ചട്ടം നൽകാൻ പറ്റും അതും വെച്ചില്ല. ഞാൻ അവന്റെ മുമ്പാകെ നിഷ്കളങ്ങനായി അലസ്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തും. യഹോവയുടെ എനിക്ക് എനിക്ക് അന്ധകാരത്തെ പ്രകാശമാകുന്നു. എന്നാൽ ഞാൻ പടകൂട്ടത്തിന്റെ നേരെ വാങ്ങിച്ചില്ലെന്ന് എന്റെ ദൈവത്താൽ ഞാൻ മറികടക്കും. ദൈവത്തിന്റെ കളി ഫലമുള്ളവർ യഹോവയുടെ നമ്മുടെ ദൈവം യഹോവയാകുന്നു. ദൈവം എന്റെ വറപ്പിനോടൊപ്പം നിഷ്കളങ്ങനെ എന്റെ കാലുകളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. അവൻ എന്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം എന്റെ പുനങ്ങൾ താമസാമുഖം എന്റെ രക്ഷ എന്ന കരുതി എനിക്ക് തന്നിരിക്കുന്നു. നിന്റെ സൗമ്യത എന്നെ വഴി വരാക്കിയിരിക്കുന്നു. ഞാൻ താഴ്ന്നി നിൽക്കേണ്ടതിന് നീ എന്റെ വിശാലത വരുത്തി. എന്റെ കൈകാണികൾ വഴിപ്പോയതുമില്ല. ഞാൻ എന്റെ ശത്രുക്കളെ പിന്തുടർന്ന് ഒടുക്കി അവരെ മുടിക്കുവോളോ ഞാൻ പിന്തിരിഞ്ഞില്ല. അവർക്ക് എന്നേറ്റ് കൂടാതെ വന്നു ഞാൻ അവരെ തകർത്തെടുത്തി. അവർ എന്റെ ഭക്തിയിൽ വീണിരിക്കുന്നു. യുദ്ധത്തിനായി നീ എന്റെ ശക്തി കെട്ടിയിരിക്കുന്നു. എന്നോട് എതിർത്തവരെ എനിക്ക് കീഴടക്കിയിരിക്കുന്നു. എന്നെ പഠിക്കുന്നവരെ ഞാൻ സംഹരിക്കേണ്ടതിന് നീ എന്റെ ശത്രുക്കളെ എനിക്ക് പുറം കാട്ടുമാറാക്കി. അവർ ചുറ്റും നോക്കിയെങ്കിലും രക്ഷിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല. യഹോയെങ്കിലേക്ക് നോക്കി അവൻ ഉത്തരമറിയതുമില്ല. ഞാൻ അവരെ നെടുത്തേക്കൊടി പോലെ പിടിച്ചു. വീടുകളിലെ ചെളിപോലെ ഞാൻ അവരെ ചവച്ചിട്ട് തിരച്ചിരുന്നു എന്ന് വിളിച്ചു ജാതികൾക്ക് അന്യജാതികാരങ്ങളോട് അനുസരണമാണ്. അവർ കേട്ടരാത്മാക്കളെയും എന്നെ അനുസരിക്കും. എന്റെ രക്ഷയുടെ ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യുകയും ജാതികളിലേക്ക് വീഴാക്കുകയും ചെയ്യുന്നു. അവൻ എന്നോട് ഇതെ നീ എന്നെ ഉയർത്തുന്നു. സാഹസക്കാരന്റെ കയ്യിൽ നിന്നും നീ എന്നെ വിളിക്കുന്നു. മനുഷ്യരെ ദേവഭയത്തോടെ വാഴുന്നു. മേഘമില്ലാത്ത പ്രഭാതകാലത്ത് സൂര്യോദയത്തിങ്ങളെ പ്രകാശിക്കുന്നതിൽ നിന്ന് മഴക്കിരന്തം സൂര്യകാന്തിയെയും വിളിക്കുന്ന ഇളം പുല്ലുകളിൽ ദൈവസന്നിധിയിൽ എന്നെ എന്റെ ഗൃഹം അതുപോലെ അല്ലയോ? അവൻ എന്നോട് ഒരു ശാസ്ത്രനിർണയം ചെയ്തുവല്ലോ. അത് എല്ലാത്തിലും സ്ഥാപിതവും സ്ഥിരവുമായിരിക്കുന്നു. അവൻ എനിക്ക് സകല ഋഷിയും വാഞ്ചയും കഴിപ്പിക്കുകയോ? എന്നാൽ സകല വീരന്മാരും എറിഞ്ഞു കിടക്കുന്നതും കൈകൊണ്ട് പിടിച്ചുകൂടാത്തതുമായ ഇരുമ്പും പുന്തപ്പിടിയും പിടിച്ചിരിക്കണം അവയെ. അവ കിടത്തിനകത്ത് തന്നെ തീ വെച്ച് ചുറ്റുകളയണം. സ്ഥാപിതണ്ടായിരുന്ന വീരന്മാരുടെ പേരുകളാണിത്. അവൻ നായകന്മാരിൽ തലവൻ എന്ന് പ്രമേയെ ഓരോ സമയത്ത് ആക്രമിച്ചു വന്ന അതീനോ ഇവൻ തന്നെ. അവന്റെ ശേഷം ഒരു സഹോദരന്റെ മകനായ പ്രദയുടെ മകൻ ഇലയാസാർ. അവൻ ഫിലിസ്തൻ യുദ്ധത്തിന് കൂടിയിരുന്ന സ്ഥലത്തു നിന്ന് ഇസ്രായേലിലേക്ക് പോയി കളഞ്ഞപ്പോൾ ദാവീദിനോടുകൂടെ നിന്ന് ഫിലിസ്തനെ വെല്ലുവിളിച്ചു. മൂന്ന് വീരന്മാരിൽ ഒരുത്തൻ ആയിരുന്നു. അവരെഴുന്നേറ്റ് കൈതളർന്ന വാളോട് പറ്റിപ്പോകും വരെ തിരവെട്ടി അന്ന് യഹോ വഴിവെട്ടി പടയിടുവാൻ മാത്രമേ പടജനമാവിന്റെ എടുക്കൽ മടങ്ങുന്നുള്ളൂ. അവരുടെ ശേഷം അരമേനായ അഗിയുടെ മകനായ ചമുന ഒരിക്കൽ ചെറുതായ ഉള്ള ഒരു വയലിൽ തവർച്ചയ്ക്ക് ഫലിസ്റ്റർ കൂടി വന്നപ്പോൾ ജനം ഫലിസ്റ്ററുടെ മുമ്പിൽ നിന്നോടിപ്പോയി. അവനും വയലിൽ നടുവിൽ നിന്ന് അതിനെ കാത്ത് ഫിലിസ്റ്ററെ വെട്ടി. ഹിമകാലത്ത് ഒരു ഗുഹയിൽ ചെന്ന ഒരു സിംഹത്തെയും കൊന്നു കളഞ്ഞു. അവൻ കോമളനായ ഒരു നിസ്ലീമിയനും നിസ്ലീമിനെയും സംഹരിച്ചു. നിസ്ലീമിന്റെ കയ്യിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നു. അവനും ഒരു കടിയും കൊണ്ട് അമേരിക്ക നിസ്ലീമിന്റെ കയ്യിൽ നിന്ന്
കുന്തം പിടിച്ചു പറിച്ചു. കുന്തം കൊണ്ട് അവനെ കൊന്നു. യഹോരായയുടെ മകനായ ധനിയായ ചെയ്തു. മൂന്ന് വീരന്മാരെ തിരിച്ച് പ്രാപിച്ചു. അവൻ 30 പേരിൽ മാനമേറിയവനായിരുന്നു എങ്കിലും
മറ്റേ 3 പേരോളം വരികയില്ല. ആവിതാവിനെ അകമ്പടി നായകനാക്കി. യോവാബിന്റെ സഹോദരനായ ആസാഹേൽ 30 പേരിൽ ഒരുത്തനായിരുന്നു. അവനാരന്മാർ ബേത്ലഹേമ്യനായ യോവാബിന്റെ മകൻ എൽഹാനാൻ, ഫരോജ്യൻ എലീക്ക, വൈത്യർ ഹേലർവ്യനായ ഈശന്റെ മകൻ ഈര അനാഖ്യൻ, അബിയേശ്വർ പൂശാത്യൻ, നെരൂഹനായ അഹുസ്ക്യൻ സൽമാൻ, നെത്തോസ്ക്യനായ മഹറായി, നെത്തോഹ്യനായ നെത്തോഫനായ ബാണിയുടെ മകൻ ഹേലേന, ബില്യാമീനായ ഇതിൽ നിന്നുള്ള ദീപായുടെ മകൻ ഇഖായി, യാസിന്റെ പുത്രന്മാർ യോനാഥാൻ, അമായിയർ, അമ്മ ആരാജ്യനായ താരാവിന്റെ മകൻ അംഷിറാം, മാസാച്ചയുടെ മകനായ വർഷയുടെ മകൻ എലിഫുലേനായ അഹിദോഫലിന്റെ മകൻ എലിയാം, കറുനീലോ അബ്യൻ തോറായി, പാപക്കാരനായ നാഫാന്റെ മകൻ ഗാഥൻ, ബാണി സമൂലിയുടെ മകനായ യോബാബിന്റെ മകൻ നായികനായ അമോനിയൻ, ഇങ്ങനെയാകെ 30 പേരായും യോജ്യമാകും.
പ്രാർത്ഥിക്കാം. പരിശുദ്ധം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന, ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നമ്മൾ കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം കൂടെ പ്രതിജ ബുധനാഴ്ച പ്രഭാതം കഴിഞ്ഞ മധ്യാഹ്നത്തിലേക്ക് നീങ്ങുന്ന ഈ യാമം വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടെ ദൈവശബ്ദം കേട്ട് നമ്മളെ തന്നെ പുതുതാക്കാൻ ദൈവം തന്ന വലിയ കൃപയോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ആയിരിക്കുന്ന സ്ഥാനത്ത് ഭക്തിയോടും പ്രാർത്ഥനയോടും ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുവാൻ ആവശ്യമായിരിക്കുന്ന ദൈവകൃപ ചുരിഞ്ഞു തരണമെന്ന് അമുഖമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറയ്ക്കുകയും ഇപ്പോൾ ഇതിനെ നയിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരെ ആദരവോടെ സ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ വൈദികരെയും ഒന്നിയ മാമനച്ചൻ, വി ശിവരസച്ചൻ, ഐസക് വിപ്രകാശച്ചൻ, വിജോയച്ചൻ, വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ ആരാധ്യരായ വൈദിക സഹോദരങ്ങളെയും ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൂരെയും ചാരയുമായി ഇതിൽ സംബന്ധിക്കുന്ന ദൈവമക്കളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും ഒക്കെയും ദൈവസന്നിധിയിൽ സ്വീകാര്യയോഗ്യമാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ 259 ഗീതം ദൈവഭാഗ്യ നമുക്ക് സമർപ്പിച്ച് ആരംഭിക്കാം. ചന്ദക്ഷകനാമേശുവേ എന്നേ ദയയോടുക്കാം.
എന്നെ ദൈവഭക്തിയിൽ വളർത്തി നന്നാക്കിടുക, എന്നെ ദൈവഭക്തിയിൽ വളർത്തി നന്നാക്കിടുക, പാപ സമുദ്രത്തിലയ്യോ പാരിലൂഴം നീടുന്നയ്യോ, പാലകായൻ ചിത്തം ശുദ്ധ മാക്കി പാലിച്ചിടുക, പാലകായൻ ചിത്ത ശുദ്ധ മാക്കി പാലിച്ചിടുക, വേദപ്രമാണത്തിൽ നിന്നോ വേഗം ഞാനൽഭൂതകാര്യം സാദരം കാണൻ കൽകൾ ണമേ സാദരം കാണാനെൻ കൺകൾ നാഥ തോറക്കേണമേ, വ്യാജവാഴിയിൽ നിന്നേ വേഗം നീയാകത്തി നിന്ദേ, വേദപ്രമാണത്തെ കൃപ യോടെ നൽകിയിടണമേ, വേദപ്രമാണത്തെ കൃപ യോടെ നൽകിയിടണമേ, മായയെ നോക്കാതവണ്ണം എന്റെ കൺകൾ നീ തിരിച്ചു, മകൾ ഗുരോ നിൻ വാഴി ലന്നെ നാട േണമേ, മകൾ ഗുരോ നിൻ വാഴി ലന്നെ നാടത്തേണമേ, ഭൂലോകവാസം കഴിച്ചു തുർലോകത്തെ ഞാൻ പ്രാപിച്ചു, കൊള്ളുവാൻ വേണ്ടുന്നതല്ല മെന്നെ കാണിക്കണമേ, കൊള്ളുവാൻ വേണ്ടുന്നതല്ല മെന്നെ കാണിക്കണമേ, എന്റെ ക്ഷക േശുവേ എന്നെ ദയയോടു കാത്തു, എന്നെ ദൈവഭക്തിയിൽ വളർത്തി നന്നാക്കിടുക, എന്നെ ദൈവഭക്തിയിൽ ളാർത്തി നന്നാക്കിടുക.
നമുക്ക് കൗമ പ്രാർത്ഥിക്കാം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവിയെ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവിയെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവിയെ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, ഭാഗികളായി അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി. ബാറിക്കുമോർ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പ എന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നുവന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞവറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ ഭർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരകുലമായ ഭർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു, ശുദ്ധമുള്ള കന്യാ മർത്തമറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ദേവനമ്പുരാനോടെ അപേക്ഷിച്ചുള്ളണമേ. ആമീൻ.
ബാറക്യമോർ ദൈവമായ കർത്താവേ, നിന്റെ കൃപയെ ഞാൻ നിരസിക്കുന്നില്ല, എനിക്ക് തന്നിട്ടുള്ള കാര്യങ്ങളെ ഞാൻ നിഷേധിക്കുന്നില്ല, എന്നോടുള്ള നിന്റെ പ്രവൃത്തികളെ ഞാൻ മറക്കുന്നില്ല, എങ്കിലും ഞാൻ നിന്റെ കരുണയ്ക്കായി യോഗ്യനാണെന്ന് സമ്മതിക്കുന്നു, ഞാൻ അയോഗ്യനായിരിക്കുമ്പോൾ നീ എന്നെ ബഹുമാനിച്ചു എന്ന് ഞാൻ സമ്മതിക്കുന്നു, അവേശ്യസ്ത്രീയെ പോലെ ഞാൻ എന്റെ പാപങ്ങളെ ഏറ്റുപറയുന്നു, അവൾക്കെന്ന പോലെ നീ എനിക്ക് പാപ പരിഹാരം നൽകണമേ, അജ്ഞാനായക്കാരിയെ പോലെ ഞാൻ എന്റെ കുറ്റങ്ങൾ ഏറ്റുപറയുന്നു, അവളെ പോലെ എന്നെ കൈക്കൊള്ളണമേ, എന്റെ വിചാരങ്ങൾ കൊണ്ടും എന്റെ വചനങ്ങൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും എന്റെ ജീവകാലമെല്ലാം ഞാൻ നിന്നെ കോപിച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. ഇപ്പോൾ കർത്താവെ, ഞാൻ നിന്റെ അടുക്കളയിലേക്ക് തിരിഞ്ഞിരിക്കുന്നതിനാൽ നിന്റെ സഭയിലെ അനുതാപകളിൽ ഒരുവനെ പോലെയും നിന്റെ ആട്ടിൻകൂട്ടത്തിലെ ആടുകളിൽ ഒന്നിനെ പോലെയും നിന്റെ കൃപയുടെ കരുണയും ദയവുമായി പാപപരിഹാരം കൊടുത്തിരിക്കുന്ന പാപകൾ ഒരുവനെ പോലെയും എന്നെ ആക്കി തീർക്കണമേ. എന്റെ കർത്താവെ, എന്റെ പാപങ്ങളെ മായ്ച്ചു കളഞ്ഞ് എന്റെ കുറ്റങ്ങളെ കഴുകണമേ, എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വെടിപ്പാക്കണമേ, തെറ്റുകളിൽ നിന്ന് എന്നെ നിരീക്ഷിക്കണമേ. എന്റെ കർത്താവെ, നിന്റെ ദയയാകുന്ന സോപ്പ കൊണ്ട് നിന്റെ കരുണയാകുന്ന വെള്ളം എന്റെ മേട്ടടിക്കണമേ. എല്ലായ്പ്പോഴും നിന്നെ സ്തോത്രം ചെയ്യുവാൻ ചലിച്ചുകൊണ്ടിരിക്കുന്ന വെടിപ്പുളഹൃദയം പുതുതായിട്ട് എന്നെ സൃഷ്ടിക്കണമേ. നിന്നെ സ്തുതിപ്പാൻ എന്റെ ചുണ്ടുകളെ തുറക്കണമേ. രാമ്പോലെ മുഴുവാന്മാരോടും ഞാൻ നിന്നെ പേഴ്സുമാറാകണമേ. ആ നിന്റെ ശുശ്രൂഷന്മാരായ മാതാകന്മാരുടെയും നിന്നെ തൃപ്തിപ്പെടുത്തുന്നവരായ പുണ്യവാന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമീൻ.
ത്രിയേക ദൈവത്തിന്റെ വലുതിരുനാമമാക്കിയിരിക്കും ആപ്പെടുമാറാകട്ടെ. പൊന്നിയ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹീതരെ, എല്ലാവരെയും വീണ്ടും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുമ്പോൾ നമുക്കൊപ്പം ദൈവസാന്നിധ്യം ഉണ്ടെന്നുള്ളൊരു ബോധ്യം നമ്മൾ ഭരിക്കട്ടെ. പരിപൂർണമായി നമ്മുടെ മനസ്സും ശരീരവും ദൈവസന്നിധിയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമാകാൻ നമുക്കിടവരണമേ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കാം. 15 ദിവസം നീണ്ടു നിന്ന പരിശുദ്ധ ദൈവമാതാവായ കന്യമറിയാമിന്റെ മധ്യസ്നഭയം പ്രാപിച്ചുകൊണ്ടുള്ള നോമ്പ് നമ്മൾ അനുഷ്ഠിച്ച് പൂർത്തിയായി. 15-ാം തീയതി വിശുദ്ധ കുർബാനോടുകൂടി നമ്മുടെ നോമ്പ് അവസാനിച്ചു. അതോടൊപ്പം തന്നെ 15 നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരിക ഉണർവുണ്ടാക്കുന്ന മറ്റൊരു ദിവസം കൂടിയാണ്. ഭാരതത്തിന്റെ 175-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വളരെ സന്തോഷകരമായ നിമിഷമാണ്. തീർച്ചയായിട്ടും നമ്മൾ ഏത് രാജ്യത്താണെങ്കിലും നമ്മുടെ ജനിച്ചു വീട മണ്ണിനോട് നമുക്കൊരു വൈകാരികമായ അറ്റാച്ച്മെന്റുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ക്രിസ്തുവിന്റെ ഭരണം നീതിയോടുകൂടി നടപ്പാക്കത്തക്കവണ്ണം നമ്മുടെ രാജ്യം ആത്മീയമായി വളരാൻ നമ്മുടെ ഭരണകർത്താക്കൾക്കും ഉത്തമ ബോധ്യത്തോടുകൂടി രാജ്യത്തെ നേരെ നയിക്കാനുള്ള കൃപകളും ലഭിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മറ്റാമുഖ വാക്കുകളൊന്നും തന്നെ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം സാധാരണ പതിവുകൾ പറയാറുള്ളത് പോലെ ഇന്ന് തിരുവചന ധ്യാനം നാട്ടിൽ നിന്നൊരു അച്ഛനായിരുന്നു എത്തിരുന്നെങ്കിലും അച്ഛന് പെട്ടെന്നൊരു അസൗകര്യം ഉണ്ടായി. ചിലപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് അച്ഛന് തയ്യാറായിക്കൊള്ളാം എന്ന് പറയുകയുണ്ടായി. മറ്റാരെയും ലഭ്യമാകാത്തതുകൊണ്ട് തലക്കീനായി ഞാൻ തന്നെ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകാമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം പ്രിയപ്പെട്ട ഐസക്കച്ചനും അതിനോട് ചേർത്ത് കൺക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് പ്രത്യേക ആമുഖ വാക്കുകളൊന്നും തന്നെ ഇല്ല. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ശ്രീമതി മേരീസ് കറിയ ഇപ്പോഴ് ആലപിക്കുന്നതാണ്.
ഹലോ,
കേക്കാം.
മമ കാന്തനി ഒന്നു കാണുവാൻ പിന്നും കാത്തു പാർത്തിരുന്നു. ഇന്നു മല്ലിയിൽ ദിവ്യം യാത്രയിൽ എന്നും കിന്നത മാത്രം എന്നു വന്നെന്നെ ഒന്നു ചേർക്കുന്നു. അന്നു തീരും വേദനകൾ മരുഭൂമിയിൽ തളരാതെ ഞാൻ മരുവുന്നു നിൻ കൃപയാൽ. ഒരു നാളും നീ പിരിയാതെ കരുതുന്നു കണ്ണി പോൽ. നല്ല നാഥനെ നിനക്കായി ഞാൻ വില ചെയ്യും അന്ത്യം വരെ. അല്ലൽ തീർന്നു നിൻ സവിദേവര തില്ല പാരിൽ നീ സമവി. ശത്രുകാഹലം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ ാലുവാൻ ആണി വരണേ പ്രിയൻ തീർത്തിടം സംഭവീത്തിൽ ചേർന്നിടുവാൻ മമകാന്തനി ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിരുന്നു. മമകാന്തനി ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിരുന്നു.
പ്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് ദൈവസന്നിധിയിൽ ആശ്രയിക്കുന്നത് ശമുവേൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം 18 അധ്യായത്തിന്റെ 14, 15, 16 വാക്യങ്ങളാണ്. ശമുവേൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം അതിന്റെ 18 അധ്യായത്തിന്റെ 14, 15, 16 വാക്യങ്ങൾ. പ്രത്യേകിച്ച് പുതിയ ചിന്തകളോ അല്ലെങ്കിൽ ആഴമായ പഠനമോ ഒന്നും തന്നെ ഇല്ല. രാവിലെ എന്റെ മനസ്സിൽ വായിച്ചപ്പോൾ തോന്നിയ ഒരു ഭാഗം നിങ്ങളുടെ മുമ്പാകെ വളരെ സുപരിചിതമാണെങ്കിലും ഒന്നുകൂടെ ആ ഭാഗത്തെ പറ്റി ചിന്തിക്കാനായിട്ട് ഈ ഒരു ഭാഗം തെരഞ്ഞെടുക്കുന്നു മാത്രമേ ഉള്ളൂ. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ദാവീദ് തന്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ ഏറ്റവും വിവേകത്തോടെ നടക്കുന്നെന്ന് ശൗൽ കണ്ടിട്ട് അവകൾ ആശങ്കിതനായി തീർന്നു. എന്നാൽ ദാവീദ് ഇസ്രായേലിനും യഹൂദായിക്കും നായകനായി പെരുമാറിയത് കൊണ്ട് അവരൊക്കെയും അവനെ സ്നേഹിച്ചു. നമുക്കൊക്കെ വളരെ സുപരിചിതമായ ഭാഗമാണ്, നിരന്തരം നമ്മൾ കേൾക്കുകയും വായിക്കുകയും ചെയ്തിട്ടുള്ള ഭാഗമാണ്. ഒരുപക്ഷെ ഈ വേദവാക്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ടെത്തത്തക്കവണ്ണം മറഞ്ഞു കിടക്കുന്ന ഒന്നും തന്നെ ഇല്ല. വായിക്കുമ്പോൾ പ്രത്യക്ഷമായിട്ട് മനസ്സിലാകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ദാവീദ് രാജാവിന്റെ ഫിലിസ്തീനിന്റെ നായകനായ ഗോലിയാത്തിനെ പരാജയപ്പെടുത്തതിന് ശേഷമുള്ള ഭാഗമാണ് 18-ാം അധ്യായം. ഇവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദാവീദ് തന്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു. ഇത് വളരെ നമ്മളെ സ്വാധീനിക്കേണ്ട ഒരു വാക്യമാണ്. ദാവീദ് തന്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു, യഹോവ അവനോട് കൂടെയുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ദാവീദ് വളരെ വിവേകത്തോടെ നടന്നത്? നമുക്കറിയാം, അതിന്റെ മുമ്പിലുള്ള പശ്ചാത്തലമൊക്കെ തന്നെ നമുക്കറിയാം. നമ്മളെപ്പോഴും ഒരു പാതയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ, നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്നവരാ, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ നടന്നു പോകുന്നവരാ, എങ്കിൽ ചില വഴികളിൽ നമ്മൾ ശ്രദ്ധയോടെ നടക്കും, അല്ലെങ്കിൽ ശ്രദ്ധയോടെ വണ്ടി ഓടിക്കും. എപ്പോഴാണ്? നമുക്ക് മുമ്പിൽ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നൊരു ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, ഈ അമേരിക്കയിലൊക്കെ യാത്ര ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴേ റോഡിന്റെ ചില സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകം പോലീസുകാരുടെ ലൈറ്റൊക്കെ ഇട്ട് ചില സൈൻബോർഡൊക്കെ നിങ്ങൾ ഈ ഡയറക്ഷനിൽ കൊണ്ട് മാറ്റി പോകണം നമ്മളെ കാണിക്കാറുണ്ട്. ആ അവസരങ്ങളിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത്, വേറെ ഉള്ളവരൊക്കെ ചെയ്യുന്നത് അറിയാമോ, അല്പം സ്പീഡ് കുറച്ച് വഴിയൊക്കെ ശ്രദ്ധയോടെ നോക്കി മറ്റു നമ്മുടെ വണ്ടിക്കോ മറ്റു വണ്ടികൾക്കോ ഒന്നും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പോകും. ഇത് നമ്മൾ കൂടുതൽ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, കൂടുതൽ അതിനകത്ത് വലിയ സംഭവമൊന്നുമില്ല. അപ്പൊ പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു നടക്കുന്നത് നമുക്ക് മുമ്പിൽ എന്തെങ്കിലും അപകടങ്ങൾ പതിയിരിപ്പുണ്ടോ എന്ന് മനസ്സിലാക്കുമ്പോഴാണ്. ഇവിടെ ദാവീദ് രാജാവിന് വിവേകത്തോടെ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അത് ഒത്തിരി അർത്ഥമായിട്ടുണ്ടെങ്കിൽ തന്നെയും ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് സ്വാഭാവികമായി ദാവീദ് രാജാവ് തിരിച്ചറിഞ്ഞ ഒരു തനിക്ക് മുമ്പിൽ ഒരു അപകടം. ഒരുപക്ഷെ അത് എത്രമാത്രം ദാവീദിന് ബോധ്യമായി എന്നുള്ളതറിയാം, അത് പിന്നീടാണ് അത് കൂടുതൽ അതിന്റെ പ്രത്യാഘാതം ഉണ്ടാകുന്നതെങ്കിലും വളരെ വിവേകത്തോടുകൂടി ദാവീദ് രാജാവ് അവിടെ തിരിച്ചറിയുകയാണ്. നമുക്കറിയാം, ഈ ഇങ്ങനൊരു വിവേകം ദാവീദിന് ഉണ്ടാകുന്നതിന്റെ പിന്നിൽ ശൗലിനുണ്ടാകുന്ന കണ്ണുകടിയാണ്. 18-ാം അധ്യായം ആദ്യ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ ദാവീദ് ഫെലിസ്തീന്റെ നായകനായ ഗോലിയാത്തിനെ പരിചയപ്പെടുത്തുന്ന ഒരു ഘട്ടമാണ്. അപ്പൊ ദാവീദ് രാജാവ് ഈ ഗോലിയാത്തിനെ പരാജയപ്പെടുത്തിയ നിമിഷങ്ങളിലൊക്കെ ശൗലിന് ദാവീദിനോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഇങ്ങനെ ശൗല് അന്വേഷിക്കുന്നുണ്ട്, ഇവൻ ആരാണെന്ന് അന്വേഷിച്ചറിയണം. ഉടനെ തന്റെ ഭൃത്യനായ ഇഷായിയുടെ മകനാണ് ദാവീദ് എന്നറിയുന്നു. ഉടനെ ദാവീദിനെ വിളിപ്പിക്കുകയും വളരെ സന്തോഷത്തോടുകൂടി ദാവീദിനെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എപ്പോഴായി ഈ ശൗലിന് ദാവീദിനോട് അസൂയ തോന്നിയെന്നറിയാമോ? എപ്പോഴാണ് തോന്നിയത്? ഈ രാജാവ് ദാവീദ് ഗോലിയാത്തിനെ പരാജയപ്പെടുത്തിയപ്പോഴല്ല, പരാജയപ്പെടുത്തിയപ്പോൾ സത്യത്തിൽ ശൗലിന് വളരെ അഭിമാന സന്തോഷമൊക്കെ തന്നെയാണ് തോന്നിയത്. കാരണം അത്രമാത്രം ശൗലും ഭയപ്പെട്ടിരുന്ന ഒരു ഘട്ടത്തിൽ വളരെ അത്ഭുതകരമായി തന്നെയും തന്റെ രാജ്യത്തെയും ദാവീദ് സഹായിച്ചപ്പോൾ ആ സഹായിച്ചതിലുള്ള നന്ദി തീർച്ചയായിട്ടും ശൗലിന് ദാവീദിനോടുണ്ട്. പക്ഷെ എപ്പോഴായി തോന്നിയെന്നറിയാമോ? നമ്മൾ തുടർന്ന് 6-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ദാവീദ് ഫിലിസ്തീനെ സംഹരിച്ച ശേഷം അവർ മടങ്ങി വരുമ്പോൾ ഇസ്രായേൽ പട്ടണങ്ങളിൽ നിന്നൊക്കെയിൽ നിന്ന്, നിങ്ങൾ ശ്രദ്ധിക്കണം, ഇസ്രായേലിയ പട്ടണങ്ങളിൽ നിന്നൊക്കെ സ്ത്രീകൾ പാടിയും നൃത്തം ചെയ്തും കൊണ്ട് തപ്പും തമ്പുരുവുമായി സന്തോഷത്തോടെ ശൗൽ രാജാവിനെ എതിരെത്തി ചെന്നു. അവിടെ വരെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല കാര്യമാണ്. സ്ത്രീകള് പാടിയും നൃത്തം ചെയ്തും തപ്പും തമ്പുരും ഒക്കെ ആയിട്ട് ഏറ്റവും സന്തോഷത്തോടെ ശൗൽ രാജാവിനെ എതിരെത്തി ചെന്നു. അതിനുശേഷം ഇവരൊരു പാട്ട് പാടി, അത് ഒന്നൊന്നര പാട്ടായിപ്പോയി. എന്താ പാട്ടെന്നറിയാമോ? സ്ത്രീകൾ വാദ്യഘോഷത്തോടെ ഗാനപ്രതിഗാനമായി ഇങ്ങനെ പാടി, ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. ഇനി മനുഷ്യന്റെ കാര്യം പറഞ്ഞിട്ടല്ല കാര്യമുണ്ടോ? വാസ്തവത്തിൽ ഇവിടെ പ്രശ്നക്കാരാരാ? ശൗലാന്നോ? പലപ്പോഴും പല പുരുഷന്മാർക്കും അസൂയൊക്കെ ഉണ്ടാകാറുണ്ട് അല്ലേ? അത് സ്വാഭാവികമാ. ഇപ്പൊ അസൂയ ഉണ്ടാക്കുന്ന ആരാ? ഏതായാലും അതിനുത്തരം ഞാൻ ഇവിടെ നിന്ന് പറയുന്നില്ല, കാരണം നാളെ അടുത്താഴ്ച എനിക്ക് പള്ളിയിലൊക്കെ പോകേണ്ടതാ. എന്റെ പള്ളിയിലുള്ളത് ഇതിനകത്ത് കേൾക്കുന്നുണ്ടാവും. അപ്പൊ വാസ്തവത്തില് ഈ മനുഷ്യന് ഈ അതൊരു കുഴപ്പമില്ലാതിരുന്ന മനുഷ്യനാ. ഇയാളെ സന്തോഷത്തോടെ ദാവീദിനെ സ്വീകരിക്കുകയും ദാവീദ് ചെയ്ത പ്രവർത്തിയിൽ അഭിമാനം കൊള്ളുകയൊക്കെ ചെയ്ത. പക്ഷെ ഈ പാട്ടത്ര ശൗലിന് സന്തോഷമായില്ല. പക്ഷെ തന്നെ പാടിയതാരാ? അല്ല, പുരുഷന്മാർ അവിടെ നിന്നും പറഞ്ഞ അത്രയും പ്രശ്നമില്ലായിരുന്നു. ഇതൊക്കെ സ്ത്രീകൾ പൊക്കിയപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ഇച്ചിരി പ്രയാസമായി, അസൂയ ശക്തമായിട്ട് ഉണർന്നു അല്ലയോ? സ്ത്രീകൾ വാദ്യഘോഷത്തോടെ ഗാനപ്രതികാരമായി ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് പാടി. പലപ്പോഴും ഈ നമ്മള് ചെയ്യുന്ന ചില പ്രക്രിയകള് പല മനുഷ്യരിലും ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കാറുണ്ട്. ഈ ഒരിക്കല് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, ഞാനിത് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയത്തില്ല, സന്ദർഭോചിതമായിട്ട് എന്റെ മനസ്സിൽ വന്നതാ, ഞാന് പണ്ടിരുന്നൊരു പള്ളിയില് വിശുദ്ധ കുർബാന ചൊല്ലി. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കുറെ നാളെ ഇങ്ങനെ അവിടെ വികാരി അടിച്ച് കുർബാനയൊക്കെ ചൊല്ലി കഴിഞ്ഞപ്പോ എന്റെ ഒരു സ്നേഹിതൻ അച്ഛൻ അവിടെ വന്നു. ഈ സ്നേഹിതൻ അച്ഛൻ വന്ന് നല്ല അദ്ദേഹം നല്ല ഗായകനും നല്ല ഭംഗിയായിട്ട് കുർബാന ചൊല്ലി. ഈ കുർബാന ചൊല്ലി കഴിഞ്ഞപ്പോഴ് എന്റെ ഇടവകയിൽ അന്നുണ്ടായിരുന്ന ഒരു പ്രധാന ചുമതലക്കാരൻ എന്നെ ഫോണിൽ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ അച്ഛന്റെ റേറ്റിംഗ് ഇച്ചിര കുറഞ്ഞു, അച്ഛന്റെ റേറ്റിംഗ് ഇച്ചിര കുറഞ്ഞു, മറ്റേ അച്ഛന്റെ കുർബാന നല്ലതായിരുന്നെന്ന്. ഇത് ഉണ്ടായ സംഭവം അതൊന്നും അല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ടാ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അതിലിപ്പോ എന്നാ കുർബാന ഇല്ലേ, ഈ കുർബാനയ്ക്ക് അത് റേറ്റിംഗ് ഒന്നും ഇല്ലല്ലോ, അത് ദൈവം സ്വീകരിക്കുന്ന അനുസരിച്ച് അതിന്റെ റേറ്റിംഗ് ഒക്കെ. അതെ, അതിൽ അച്ഛൻ നന്നായിട്ട് കുർബാന എനിക്ക് സന്തോഷം, കാരണം അദ്ദേഹം എന്റെ സഹോദരനാണ് എന്ന് ഞാൻ പറഞ്ഞ് ഇങ്ങനെ ഒഴിയുകയുണ്ടായി. അപ്പൊ എന്റെ മനസ്സിൽ വന്നൊരു കാര്യമായത്, ഇപ്പൊ ഈ പല മനുഷ്യരും ഇങ്ങനെ ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നല്ലത്, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഈ അപ്രീസിയേഷൻ വേറൊരാളെ താക്കാനാകുമ്പോഴ് അത് ചിലപ്പോൾ അപ്രീസിയേഷന് പകരം അത് വേറൊരു ലെവലിലോട്ടേ അത് പോവുകയുള്ളൂ. ഇവിടുത്തെ സ്ത്രീകൾ അങ്ങനെ വിചാരിച്ച് ചെയ്താന്നൊന്നും ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ അങ്ങനെ വിചാരിച്ച് കാണാം, അങ്ങനെ വിചാരിക്കാതിരുന്നതും കാണാം, ചിലപ്പോൾ അവരുടെ നിഷ്കളങ്കതകളോട് പറഞ്ഞതായിരിക്കാം. പക്ഷെ ഇവിടെ ഷൗല് അത് അങ്ങനെയല്ല എടുത്തത്. അപ്പൊ ഇവിടെ ഷൗലിന്റെ പ്രശ്നമില്ലൊന്നും പറയാൻ ഒക്കത്തില്ല, ഷൗലിന് പ്രശ്നമുണ്ട്. കാരണം അദ്ദേഹം ഒരു രാജ്യത്തിന്റെ രാജാവാണ്. അദ്ദേഹം സ്വാഭാവികമായിട്ട് ഒരു നല്ല മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യത്തുള്ള ഒരു എളിയ ദാസൻ ഒരു ഉയർന്ന സ്ഥാനത്തെത്തിയപ്പോൾ അംഗീകരിക്കുക ചെയ്യേണ്ടത്. അപ്പൊ ഈ ദൈവാത്മാവുള്ള മനുഷ്യരെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള മനുഷ്യരാ, മറ്റുള്ളവരുടെ നന്മയിൽ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇത് ഈ പ്രസംഗിക്കുന്ന ഞാനും ഒന്നും അത്രയും ഉയർച്ച ഒന്നുണ്ടാകുന്ന ഞാൻ അവകാശപ്പെടുന്നൊന്നുമില്ല. ചില സമയങ്ങളിലൊക്കെ നമുക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും, എങ്കിലും നമ്മൾ ഈ ഭാഗമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ്, മറ്റുള്ള ആളുകളുടെ നന്മയില് നമ്മൾ അവരെ അംഗീകരിക്കുകയും അവർ നമ്മുടെ മനസ്സുകൊണ്ട് പ്രശംസിക്കുകയും ചെയ്തു കഴിഞ്ഞാല് തീർച്ചയായിട്ടും നമ്മള് ആളുകളുടെ മുന്നിൽ തന്നെ ഉയരുക ചെയ്യുന്നത്. ഇനി ആളുകളുടെ മുന്നിൽ നമ്മൾ ഉയർന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ ആ നേട്ടം കിട്ടിയ ആളേക്കാൾ വലിയവരാവുക നമ്മുടെ. അതാണല്ലോ പ്രധാനം, ദൈവം നമ്മളെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ, നമുക്ക് അത് വലിയ കാര്യമൊന്നുമില്ല. ഈ ലോകം നമ്മളെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഈ ലോകത്തിന്റെ അംഗീകാരത്തിന്റെ പിന്നാലെ പോകുമ്പോഴ പലപ്പോഴും എനിക്ക് നിങ്ങൾക്ക് പരാജയം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മള് ആത്യന്തികമായ വിജയം നന്മ എവിടെയാണോ എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാല് നമുക്ക് സന്തോഷം ഉണ്ടാകും. അപ്പം ഇതൊരു മനസ്സിന്റെ കുരുക്ക കേട്ടോ, ഇതൊരു മനസ്സിന്റെ ഇത്തരം രീതിയിലുള്ള അസൂയ ഉണ്ടാകും എന്ന് പറയുന്നത് ഇത് ലോകം നമ്മളെ കുരുക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ഇവിടുന്ന് നമ്മൾ അതിജീവിച്ചു പോകണമെങ്കിൽ ദൈവത്വമായിട്ട് നമ്മൾ ചിന്തിക്കണം, അപ്പോഴാണ് ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുക. അങ്ങനെ സാധിക്കുന്നുണ്ട്, ആർക്ക് സാധിക്കുന്നുണ്ട്? ഈ ഷൗലിന്റെ മകന് യോനാഥാന് സാധിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഈ ദാവീദും യോനാഥാനും ഒരേ റേഞ്ചിലാണ്. ഒന്ന് ആ രാജ്യത്തെ ഒരു ഭൃത്യന്റെ പുത്രൻ, മറ്റത് ആ രാജ്യത്തെ രാജാവിന്റെ മകൻ. ഈ ഷൗല് കഴിഞ്ഞാൽ അടുത്ത രാജസ്ഥാനം കിട്ടിയ ആള് കിട്ടേണ്ട ആള് യോനാഥാനാ. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ദാവീദിന്റെ ഉയർച്ചയിൽ അല്ലെങ്കിൽ ഇത്തരം രീതിയിലുള്ള പ്രശംസ ഉണ്ടാകുമ്പോൾ ഷൗലിന്റെ സ്ഥാനത്തെ അത് ബാധിക്കാൻ പോകുന്നില്ല. കാരണം ഷൗല് രാജാവ് തന്നെയാണ്, ഷൗലിനെ മാറ്റാൻ ആർക്ക് സാധിക്കുകയല്ല. പിന്നെ സ്വാഭാവികമായിട്ട് ബാധിക്കേണ്ടത് ആരെയാണ്? യോനാഥാനെയാണ്. എന്നാൽ ഒരേ വീട്ടിലുണ്ടായ അപ്പന്റെയും മകന്റെയും സ്വഭാവത്തിന്റെ വ്യത്യസ്തത വെളിപ്പെടുന്നു അവിടെ. എന്താ അവിടെ കാണുന്നത്? നാലാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ 18-ാം വാക്യം അധ്യായം ആദ്യ ഭാഗം വായിക്കുമ്പോൾ അവൻ ഷൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു. യോനാഥാൻ അവനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. എന്നിട്ട് 4-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്, യോനാഥാൻ താൻ ധരിച്ചിരുന്ന മേലങ്കിയൂരി അതും തന്റെ വസ്ത്രവും വാളും വില്ലും അരക്കച്ചയും ദാവീദിന് കൊടുത്തു. സത്യത്തിന് ഇതൊരു വലിയൊരു മനസ്സാണ്. ഇപ്പൊ ഒരുപക്ഷെ ഞാനും ഇത് പറയുമ്പോൾ അല്ലെങ്കിൽ എന്റെ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഉയരേണ്ടത് ആ ഒരു നിലവാരത്തിലോട്ടാണ്. ഇവിടെ വാസ്തവത്തിൽ വിജയം കൈവരിച്ച ദാവീദിനേക്കാൾ വിജയം കൈവരിച്ചത് ദൈവസന്നിധിയിൽ യോനാഥാനാ. കാരണം തന്റെ സ്ഥാനം മറന്ന് തനിക്കുണ്ടാകാൻ പോകുന്ന ആദരവുകൾ മറന്ന് ഈ മനുഷ്യൻ തന്റെ അതേ സ്ഥാനിയായിരിക്കുന്ന ഒരു മറ്റുള്ളൊരാളെ സ്നേഹിക്കുവാനും തന്റെ എന്താ പറയുന്നത്, തന്റെ ആഢ്യത്വം അറിയിക്കുന്ന തന്റെ ആധികാരികത അറിയിക്കുന്ന സ്ഥാന വസ്ത്രങ്ങളൊക്കെ മറ്റേ ആൾക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ഇയാളെ മനസ്സ് കാണിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ ദൈവമുള്ള മനസ്സിന്റെ ഉടമയാണ് യോനാഥാൻ എന്നുള്ളത് നമ്മളിവിടെ തിരിച്ചറിയുകയാണ്. അപ്പം വാസ്തവത്തിൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഇത്തരം രീതിയിലുള്ള പാഠങ്ങളാ. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, നമ്മൾ ഒരാളെ പ്രശംസിച്ചില്ലെങ്കിലും മറ്റൊരാൾക്ക് അസൂയാവഹമാകുന്ന തരത്തിൽ നമ്മുടെ പ്രതികരണങ്ങൾ ഉണ്ടാകാൻ തക്കവണ്ണം ഒരിക്കലും ഇടയാകരുത്. രണ്ടാമതായിട്ട് നമ്മൾ മറ്റുള്ളവരുടെ ഉയർച്ചയെ അംഗീകരിക്കാനാണ് ശ്രമിക്കുമ്പോൾ ആ നേട്ടം, ആ ഉയർച്ചയ്ക്ക് പിന്നിൽ അയാൾ നേടിയ നേട്ടത്തെക്കാൾ വലുതാണ് ദൈവം നമ്മളെ അംഗീകരിക്കുന്നുള്ളൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പക്ഷെ ഇവിടെ വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് ശൗലിൽ നിന്ന് ദാവീദ് ഉണ്ടായത്. അതുകൊണ്ടാണ് ദാവീദ് തന്റെ വഴികളിലൊക്കെ, അതുകൊണ്ട് മാത്രമാണെന്നല്ല ഞാൻ പറഞ്ഞത്, അതും തന്റെ ജീവിതത്തിലെ ഒരു ഉൾക്കാഴ്ചയായിരുന്നു, തന്റെ വഴികളിലൊക്കെ വിവേകത്തോടുകൂടി ദാവീദ് നടന്നുള്ളത്. ഒരുപക്ഷെ ഈ ഒരു വാക്യം വായിക്കുമ്പോൾ നമുക്ക് എന്താണ് പ്രസക്തിയുള്ളത്? തീർച്ചയായിട്ടും നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് പ്രസക്തമായ ഒരു സംഗതിയുണ്ട്. ഈ ദാവീദ് വിവേകത്തോടെ നടന്നു എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വിവേകത്തോടെ നടക്കേണ്ടതാണ്. എന്തിനാണ് വിവേകത്തോടെ നടക്കേണ്ടത്? നമുക്കും യാത്ര ചെയ്യുന്ന പാതകളിൽ അപകടങ്ങൾ പതിയിരിപ്പുണ്ടെന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ്. എത്ര വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും എത്ര ആത്മീയ ഔന്നത്യത്തിൽ നിലനിൽക്കുന്നവരാണെങ്കിലും എത്രമാത്രം മറ്റ് ആളുകൾ ആകർഷിക്കത്തക്കവണ്ണം ഉയർന്ന സ്ഥാനത്ത് എത്തിയവരാണെങ്കിലും എല്ലാ മനുഷ്യന്റെയും, പ്രത്യേകിച്ച് നമ്മൾ ഏതെങ്കിലും മേഖലയിൽ ഉയരുന്നിടത്തോളം കാലം അല്ലെങ്കിൽ ഉയരുന്നതനുസരിച്ച് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ മുമ്പിലുള്ള പാതകൾക്ക് ഒരുപാട് അപകടങ്ങൾ പതിയിരിപ്പുണ്ടെന്നുള്ളത്. ആര് മുന്നിലിരിക്കുന്ന അപകടങ്ങളെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുന്നുവോ അവരൊക്കെ ജീവിതത്തിൽ വിജയിച്ചിരിക്കും. അല്ലാത്തവരൊക്കെ അപകടങ്ങളിൽപ്പെട്ട് ജീവിതം തകർന്നു പോകുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ദാവീദ് രാജാവിന്റെ മുമ്പിൽ ശൗലിന്റെ വഴികളാണ് ഒരു അപകടമായിട്ട് നിൽക്കുന്നതെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതമാകുന്ന മാർഗത്തിന്റെ മുമ്പിൽ പിശാച് ഒരു അപകടമായിട്ട് നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ അനിവാര്യമാണ്. ഈ വഴികള് ദാവീദ് രാജാവിന്റെ സുസ്ഥിരമാകാനായിട്ടാണ് ഇപ്പോഴും ദാവീദ് ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഒരു പക്ഷേ പ്രസംഗിച്ചിട്ടുള്ള അവസരങ്ങളിലൊക്കെ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. 25 സങ്കീർത്തനം 4 വാക്യം ദാവീദിന്റെ ഹൃദയത്തിനുള്ളിൽ തട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. ഇത് എല്ലാ മനുഷ്യരും, ഞാനും നിങ്ങളും ഒക്കെ നിരന്തരം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നേരത്തെ ഓർപ്പിച്ചതുപോലെ നമുക്ക് മുമ്പിൽ ആത്മീയ പാതകളെ വിച്ഛേദിക്കുവാൻ തക്കവണ്ണം അപകടങ്ങൾ പലതാണ്. അത് പ്രലോഭനങ്ങളാകാം, പ്രതിബന്ധങ്ങളാകാം, രോഗങ്ങളാകാം. ഈ രോഗം പല രൂപത്തിലും ഭാവത്തിലും നമുക്ക് മുമ്പേ അപകടത്തിന്റെ രൂപത്തിൽ നമ്മളെ കീഴ്പ്പെടുത്താനായിട്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മളെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്തുമാകാം, പ്രലോഭനമാകാം, രോഗങ്ങളാകാം, അപകടങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിന് തടസ്സമുണ്ടാകുന്ന പ്രതിബന്ധങ്ങളാണ്. ഈ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ നിരന്തരം ഈ ഒരു വിവേകം, തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. ഈ തിരിച്ചറിവ് നമുക്ക് ലഭ്യമാകുന്നത് നിരന്തരമായ ദൈവിക ബന്ധത്തിലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, യഹോവേ, നിന്റെ വഴികളെ എനിക്ക് എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണം. നിന്റെ സത്യത്തിൽ, എന്റെ സത്യമല്ല, നിന്റെ സത്യം, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി ആ സത്യം എന്നെ പഠിപ്പിക്കണമേ. എന്നിട്ട് വീണ്ടും 12 വാക്യം ഇങ്ങനെ വായിക്കുന്നു, യഹോവ ഭക്തനായ പുരുഷനാര് അവൻ തിരഞ്ഞെടുക്കേണ്ടെന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. യഹോവ ഭക്തനായ പുരുഷനാര്, യഹോവ ഭക്തനായ പുരുഷനാര് അവൻ തിരഞ്ഞെടുക്കേണ്ടെന്ന വഴി താനെന്ന് പറഞ്ഞ ദൈവം അവന് കാണിച്ചു കൊടുക്കും. നമ്മൾ, ഞാനും നിങ്ങളും ഒക്കെ ചില പാതകളിൽ കൂടി നടക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ നടക്കുന്ന വഴികളൊക്കെ നമുക്കിഷ്ടമുള്ള വഴികളാണ്. നമുക്കിഷ്ടമുള്ള വഴികളിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമൊക്കെ ഉണ്ടാകും, സംശയമൊന്നുമില്ല. കാരണം എനിക്ക് സന്തോഷിക്കാനാണല്ലോ എനിക്കിഷ്ടമുള്ള വഴികളെ ഞാൻ തന്നെ ക്രമീകരിക്കുന്നത്. പക്ഷേ അതിന്റെ അന്ത്യം ചിലപ്പം സന്തോഷകരമാകണമെന്നൊന്നുമില്ല, അത് നിരാശയിലേക്കും അപകടങ്ങളിലേക്കും മാത്രമേ നയിക്കത്തുള്ളൂ. പക്ഷെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന പാതകളിൽ കൂടി നടക്കാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുകയും ആ പാതകളിൽ കൂടി നടക്കത്തക്കോണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്താൽ അതിന്റെ അന്ത്യം സന്തോഷകരമായിരിക്കും. ചില പോകുന്ന വഴി പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ആ പ്രയാസങ്ങളിലൊക്കെ ഇവിടെ നേരത്തെ ദാവീദ് രാജാവിനെ പറ്റി പറയുന്നത് ദൈവം അവനോട് കൂടെ ഇരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും നിലംപരിച്ചാകാൻ ദൈവം ഒരിക്കലും സമ്മതിക്കുകയില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്. അതുകൊണ്ട് 14 വാക്യം 25 അധ്യായത്തിന്റെ 25 സങ്കീർത്തനം 14 വാക്യം വായിക്കുന്നു, യഹോവയുടെ സാഖ്യത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. എന്തോ വലിയ ഒരു ഒരു മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും വലിയ സാധ്യതയല്ലേ യഹോവയുടെ സഖിത്വം. ഈ ഒരു എന്റെ ഒരു സഹാവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഒരു സ്നേഹിതൻ, കൂട്ടുകാരൻ അല്ലേ? കൂട്ടുകാരൻ എന്ന് പറഞ്ഞാല് ഒരുപക്ഷെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ശക്തിയാണ് ദൈവം. പക്ഷെ ആ ദൈവം എത്രമാത്രം താഴ്ന്നിറങ്ങി വരുന്നു ഒരു നന്മ ചെയ്യുന്ന മനുഷ്യന്റെ മുമ്പിൽ നിന്നുള്ളതിന്റെ വലിയൊരു ഉദാഹരണം പറയുന്നത്. എന്നുവെച്ചാൽ ഒരു സുഹൃത്തിനെ പോലെ. അപ്പൊ നമ്മുടെ അവകാശം എവിടാണ്? ആഴമായ ദൈവിക ബന്ധം ഞാനും നിങ്ങളും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമീപനത്തിലും നമ്മുടെ സംസാരങ്ങളിലൊക്കെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന, നാം അറിയാതെ നമ്മളിലുണ്ടാകുന്ന വലുത് സാധ്യതയെ പറ്റി പറയുന്നത് ദ ഫ്രണ്ട്ഷിപ്പ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ ശിഷ്യന്മാരെ പറ്റി, ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്നല്ല പറയുന്നത്, നിങ്ങളെ സ്നേഹിതന്മാരാണെന്നാണ് പറയുന്നത്, എന്റെ കൂട്ടുകാരാണെന്നാണ് പറയുന്നത്. അത്രമാത്രം വലിയ ഒരു ദൈവത്തിന്റെ കൂട്ടുകാരുടെ ആവുക, അതൊക്കെ സാധിക്കും കേട്ടോ. അതുകൊണ്ടാണല്ലോ നമ്മൾ നോഹയെ പറ്റി പറയുന്നുണ്ടല്ലോ ഇല്ലേ, നോഹയെ പറ്റി പറയുന്നത് നോഹ ഇങ്ങനെ നടക്കാൻ പോകുമ്പോൾ ദൈവം കൂടെ നടക്കുന്നതാണ് പറയുന്നത്. വാസ്തവത്തിൽ ദൈവം വലിയ നടക്കാണല്ലോ, പക്ഷെ നോഹ അത് അനുഭവിച്ചറിഞ്ഞു എന്നുള്ളത്. അങ്ങനെ ദൈവത്തിന് സാധിക്കും ഒരു മനുഷ്യന്റെ കൂടെ നടക്കാൻ, ദൈവത്തിന് സാധിക്കും, സംശയമൊന്നുമില്ല. അത് ദൈവത്തിനെ സാധിക്കുകയുള്ളൂ, ദൈവം വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. പക്ഷെ അത് നടക്കണമെങ്കിൽ നമ്മളൂടെ വിചാരിക്കണം, അങ്ങനെ അങ്ങനെ ഒരു നടപ്പ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ. ഇവിടെ അതുകൊണ്ടാണ് പറയുന്നത് യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. എന്നിട്ട് 13-ാം വാക്യം 15-ാം വാക്യം വീണ്ടും ഉറപ്പിക്കുന്നു, എന്റെ കണ്ണ് എപ്പോഴും യഹോവയിലേക്കാകുന്നു, അവൻ എന്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. അവൻ എന്റെ കാലുകളെ എവിടെ നിന്ന് വിടുവിക്കുന്ന? വലയിൽ നിന്ന് വിടുവിക്കും എന്ന് പറഞ്ഞാൽ വലകളൊക്കെ ഉണ്ട്, സംശയമൊന്നുമില്ല. ഈ വലകളൊക്കെ ജീവിക്കുന്ന വഴികളിലോ ഈ പോകുന്ന വഴികളിലൊക്കെ ഉണ്ട്. പക്ഷെ ആ വലകളിൽ നിന്ന്, വലയെന്ന് പറഞ്ഞാൽ അറിയാം അല്ലയോ, നമ്മുടെ കാലുകളെ കുടുക്കുന്ന കെണികളാണ്. ആ കെണികളിൽ നിന്ന് എന്നെ യഹോവ സംരക്ഷിക്കും എന്നുള്ളതാണ് എപ്പോഴും നമ്മളെ ചിന്തിക്കേണ്ട, നമ്മളെ ബോധ്യപ്പെടേണ്ട ഒരു കാര്യമായത്. നമ്മൾ ദൈവം, ഞാൻ യാത്ര ചെയ്യുന്നത് ആരുടെ കൂടെയാണെന്നുള്ളൊരു ചിന്ത നമ്മളെ ഭരിക്കേണ്ടതാണ്. നമ്മൾ യാത്ര ചെയ്യുന്നത് ഈ ലോകത്തിൽ നമുക്ക് സുഖം തരുന്ന ചില ഇഷ്ടങ്ങളിലാണോ, അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന ഏത് സ്ഥാനമാനത്തിന്റെ അകമ്പടിയോടാണോ എന്നൊക്കെ നമ്മൾ സ്വയം നമ്മളെ തന്നെ വിലയിരുത്തുക. ഇതൊക്കെ ആയിരിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന്റെ അപ്പുറം ഞാനും നിങ്ങളും ഒരു സതീർത്ഥനായിട്ട് കൊണ്ട നടക്കുന്നത് ദൈവത്തെയാണെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ജീവിതം, ക്രിസ്തുവനെ ആണ് എന്നൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ യാത്രയ്ക്ക് കുറെ കൂടെ അർത്ഥമുണ്ടാകും, അതിന് കുറെയൊക്കെ ആഴമുണ്ടാകും. അതുകൊണ്ടാണ് 35-ാം 37-ാം സങ്കീർത്തനം 23-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 37-ാം സങ്കീർത്തനം 23-ാം വാക്യം ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു. ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു. അവൻ വീണാലും നിലംപരിശാകിയില്ല, യഹോവ അവനെ വലം കൈപിടിച്ച് താങ്ങുന്നു. ഇത് രസകരമായിട്ടുള്ള വാക്യം അല്ലേ? ഒരു മനുഷ്യന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ എന്ന് പറഞ്ഞാല് നമ്മൾ യാത്ര ചെയ്യുന്ന വാതയിൽ നന്മ ചെയ്ത് ദൈവത്തിന് പ്രസാദകരമായ പ്രവൃത്തി ചെയ്ത് ആ പ്രസാദം ദൈവത്തിന് തോന്നിയാൽ എന്നാ അതിന്റെ അർത്ഥം? നമ്മൾ പോകുന്ന വഴിയില്, ജീവിതമാകുന്ന യാത്രയില്, ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവത്തോട് ചേർന്നുള്ള ജീവിത ശൈലി ചിട്ടപ്പെടുത്തുമ്പോൾ, സ്വാഭാവികമായി ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം നമ്മളിൽ ഉത്കൃഷ്ടനാകും, അല്ലെങ്കിൽ പ്രസാദിതനാകും. അങ്ങനെ പ്രസാദം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അവിടെ പറയുന്നു യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു എന്ന് പറയുന്നത്. അവന്റെ യാത്രയ്ക്ക് ഒരു സ്ഥിരത ഉണ്ടാക്കിയെടുക്കുന്നു, വീണു പോകാതെ തകർന്നു പോകാതെ അവന്റെ വഴിക്ക് ഒരു ഒരു സ്ഥിരത ഉണ്ടാക്കുമെന്നു. മാത്രമല്ല എന്നിട്ട് അവിടെ പറയാം, അവൻ വീണാലും നിലം പരിശാകിയില്ല, യഹോവ അവനെ കൈ എന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും വീഴത്തില്ല, അവനങ്ങ് അങ്ങ് 100% അങ്ങ് ദൈവികന നടക്കുന്നൊന്നുമല്ല. കാരണം ദൈവത്തിനറിയാം നമ്മൾ നടക്കുന്ന ഈ ലോകത്തിലാണ്. ചിലപ്പം അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മുടെ കാല അങ്ങോട്ടും ഇങ്ങോട്ടും വഴുതാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സും ശരീരവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ലോകം ശക്തമായ, പിശാചി ശക്തമായ കെണികളിൽ ഒരുക്കുമ്പോൾ അറിയാതൊന്നും മാറിപ്പോയാലും ദൈവം ആ വഴികളെയൊക്കെ, നമുക്കറിയാമല്ലോ അമേരിക്കയിൽ വണ്ടി ഓടിക്കുന്നവർക്ക് GPS വലിയൊരു സഹായകമാണ്. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധയോടെ, എത്ര ശ്രദ്ധയോടെ പോയാലും അറിഞ്ഞും അറിയാതെയോ ചില തിരക്കിട്ട വഴികളിൽ അറിയാതെ, കാരണം 3-4 എനിക്ക് ഒത്തിരി പറ്റിയിട്ട ബുദ്ധം, കാരണം 3-4 വഴികൾ ഒന്നിച്ച് വരുമ്പോൾ എങ്ങോട്ട് പോകണം എന്ന് അറിയാതെ കയറി പോകും. പിന്നെ പിന്നിൽ വരുന്ന വണ്ടിക്ക് അപകടം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ച് വഴി തെറ്റാണിങ്ങനെ കയറി പോകും. പക്ഷെ അങ്ങനെ പോയാലും പിന്നീട് കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ ഈ GPS നമ്മളെ യഥാസ്ഥാനത്താക്കും. ചിലപ്പോൾ ഇച്ചിരൊക്കെ വഴിയൊക്കെ ഇത്തിരി സമയമൊക്കെ എടുക്കുമായിരിക്കാം, പക്ഷെ എങ്കിലും നമ്മൾ യഥാസ്ഥാനത്തേക്ക് ഉണ്ടാകാം. കാരണം ആ GPS നമ്മൾ ആശ്രയിച്ചുകൊണ്ട് പോകുമ്പോൾ എന്ന് പറയുന്നത് പോലെ യഹോവ നമ്മുടെ ആത്മീയ ജീവിതത്തിലെ GPS ആണ്. ആ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് അതിൽ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്താൽ, അഥവാ നമ്മുടെ വഴികൾ എക്സിസ്റ്റ് എന്ന് മാറിയാലും നമ്മളെ വിശുദ്ധിയിലേക്ക് നന്മയിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ള വലിയൊരു പാഠം നമ്മളെ ഇവിടെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ദാവീദ് രാജാവ് നിരന്തരം പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന നമ്മളെ കരിക്കട്ടെ. യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ശൗലുണി ഒരുക്കിയ കെണികളിൽ നിന്നൊക്കെ ദാവീദ് സംരക്ഷിക്കപ്പെട്ടത് ഈ ഒരു പ്രാർത്ഥനയും ദാവീദിന്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ്. പലപ്പോഴും പിശാച് ഒരുക്കുന്ന കെണികളിൽ നിന്നൊക്കെ ഞാനും നിങ്ങളും വിമോചിതരാകുന്നത്, സുരക്ഷിതരാകുന്നത് ഈ ഒരു ബോധ്യം അല്ലെങ്കിൽ ഈ ഒരു ഒരു ശക്തിയുടെ സ്രോതസ് നിരന്തരം നമ്മളെ നയിക്കുമ്പോഴാണ്. തീർച്ചയായിട്ടും പരിപൂർണമായി നമ്മുടെ ബോധവും വിചാരവും ഒക്കെ ദൈവസന്നിധിയിലായി തീരുന്നു കഴിഞ്ഞാൽ നമ്മളെ നിയന്ത്രിക്കുന്നതൊക്കെ തമ്പുരാനാണ്, നമ്മളെ നിയന്ത്രിക്കുന്നതൊക്കെ ദൈവമാണ്. പിന്നെ നമ്മളൊന്നും ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഏതെങ്കിലും വഴികളിൽ നമുക്ക് ഗത്യന്തരമില്ലാതെ അറിയുന്ന അവസരത്തിൽ നാം അറിയാത്ത, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അസാധ്യ സാധ്യതയായി ദൈവം നമ്മുടെ കൂടെയുണ്ടാകും എന്നുള്ളത് നമ്മളെ എപ്പോഴും ഭരിക്കട്ടെ. അതുകൊണ്ട് ആ ഒരു ബോധ്യത്തിൽ ഈ ലോകത്തിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവൻ തമ്പുരാൻ നമ്മളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. യഹോവ ദാവീദിനോട് കൂടെ ഇരിക്കുകയും ശൗലിനെ വിട്ടുമാറുകയും ചെയ്തതുകൊണ്ട് ശൗൽ ദാവീദിനെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ശത്രു ഭയപ്പെടും എന്നുള്ളതാണ്. നമ്മളെ തൊടാൻ പോലും ശത്രു കൂട്ടാ, നമ്മൾ പല വഴികളൊക്കെ ദൂരെ നിന്ന് ചെയ്തുള്ളൂ, പക്ഷെ നമ്മൾ അടുത്തു വന്ന് ചെയ്യുകയല്ല. കാരണം അതിന് ദൈവത്തിന് അനുവാദം വേണം. അതുകൊണ്ടാണ് യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ യോബിനെ പരീക്ഷിക്കാൻ തക്കവണ്ണം പിശാച് ശ്രമിക്കുമ്പോഴും ദൈവം പറയുന്നുണ്ട്, നീ ചുറ്റുപാട് നിന്നൊക്കെ കളിച്ചോ, പക്ഷെ അവന്റെ ആത്മാവനെ തുടരുത്. അവന്റെ ആത്മാ അതെനിക്കുള്ളതാ, കാരണം അത്രമാത്രം അവൻ എന്നിൽ അർപ്പിതമായതാ. അതുകൊണ്ട് ആ ആത്മാവ് ദൈവത്തിലുള്ളിടത്തോളം കാലം പിശാചിന് നമ്മുടെ ആത്മാവിനെ തൊടാനൊക്കെ തൽപ്പറ്റ ശരീരത്തേക്ക് തൊടാം, പക്ഷെ ആത്മാവ് ഊർജ്ജസ്വരമെങ്കിൽ ആ ശരീരത്തിന്റെ നൊമ്പരങ്ങളൊന്നും നമ്മൾ അറിയാതെ ദൈവം നമ്മളെ വഴി നടത്തും എന്നുള്ള യാഥാർത്ഥ്യം നമ്മളിവിടെ പ്രബോധിപ്പിക്കുകയാണ്. അവൻ ഏറ്റവും വിവേകത്തോട് നടക്കുന്നു എന്ന് ശൗൽ കണ്ടിട്ട് അവങ്കിൽ ആശങ്കിതനായി തീർന്നു. എന്നാൽ ദാവീദ് ഇസ്രായേലിനും യഹൂദയ്ക്കും നായകനായി പെരുമാറിയത് കൊണ്ട് അവരൊക്കെയും അവനെ സ്നേഹിച്ചു. ആ ദാവീദിന്റെ നന്മ മനസ്സിൽ തിരിച്ചറിഞ്ഞതുകൊണ്ട് സമൂഹം മുഴുവനും അവനെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ദൈവം നമ്മളെ കരുതുന്നുണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തിന്റെ പാതയിലാണ് നടക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ലോകം മുഴുവൻ നമ്മളെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. ആ ഒരു ബോധ്യത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിന്റെ നടപ്പിന് നേർവഴിക്ക് നയിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
ബഹുമാനപ്പെട്ട രാജേഷ് കെ ജോൺ അച്ഛന്റെ അനുഗ്രഹീതമായ ഒരു സന്ദേശം ഇന്നത്തെ പ്രഭാതത്തെ ധന്യമാക്കി എന്നത് പ്രത്യേകം പ്രസ്താവ്യമാണ്. പഴയ നിയമത്തിലെ 1 സമുവേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ശക്തമായ ഒരു ആശയം നമ്മളുടെ മനസ്സിലേക്ക് എഴുതി ചേർക്കുവാനായിട്ട് പ്രിയപ്പെട്ട അച്ഛൻ ശ്രദ്ധിച്ചത്. ഈ വേദഭാഗത്തിൽ ആദ്യോടന്തം അച്ഛൻ സൂചിപ്പിച്ചതും നമ്മളെ പഠിപ്പിച്ചതും അതിൽ വിജയിച്ചതും വിവേകത്തോടെയുള്ള ദാവീദിന്റെ നടപ്പും ആ നടപ്പിൽ ദൈവം തമ്പുരാൻ എപ്രകാരം ദാവീദിന് തുണയായി. നമ്മുടെ ജീവിതത്തിലും ലോകത്തിന്റെ പല വ്യാപാരങ്ങളുടെ മധ്യത്തിലൂടെ കടന്നുപോയാലും ദൈവത്തെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ അതെത്ര വലുതാണെന്നും ദൈവത്തെ അറിയാതെ ജീവിക്കുമ്പോൾ അതൊരു പക്ഷേ പെട്ടെന്ന് പ്രത്യക്ഷമായോ മനസ്സിലാക്കിയില്ല എങ്കിൽ മറ്റൊരു സമയത്തായിരിക്കും അത് അറിയപ്പെടേണ്ടി വരുന്നത്. അതിനു മുമ്പ് ദൈവത്തെ അറിഞ്ഞുള്ള ജീവിതം തെരഞ്ഞെടുക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതം എപ്രകാരം വിജയപ്രദമാകുമെന്നും അച്ഛൻ നമ്മളെ ധനിപ്പിച്ചു. ഈ പുസ്തകത്തിന്റെ 1-2 ആശയങ്ങൾ കൂടി പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇസ്രായേലിലെ സുദീർഘമായ ഒരു കാലഘട്ടമാണ് ന്യായാധിപന്മാരുടെ കാലഘട്ടം. അതിനുശേഷം പിന്നീട് നമ്മൾ പുസ്തകത്തിൽ പഠിക്കുന്നത് രാജവാഴ്ച, ഇസ്രായേലിലെ രാജാക്കന്മാരുടെ വാഴ്ച. അത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ ഇസ്രായേൽ ജനത്തിൽ എപ്രകാരം ഉണ്ടായി, ഇത് കൃത്യമായി പഠിപ്പിക്കുന്ന പുസ്തകമാണ് ശമുവേലിന്റെ 1-ാം പുസ്തകം. ഈ രാജവാഴ്ചയെ ശക്തമായി പഠിപ്പിക്കുന്നത് ഒറ്റ പുസ്തകത്തിൽ മാത്രമല്ല, ഏകദേശം 6 പുസ്തകങ്ങളിലും തെളിയിക്കുന്നത് ഇസ്രായേൽ ജനത്തെ നയിച്ച രാജവാഴ്ച എപ്രകാരമായിരുന്നു, അതിൽ എങ്ങനെയൊക്കെയാണ് യഹോവയായ ദൈവം ജനത്തോട് ഇടപെട്ടത്. 1 ശമുവേൽ, 2 ശമുവേൽ. ഇതിനകത്ത് കാണുന്നത് മാനുഷിക മാനദണ്ഡങ്ങൾക്ക് അനുയോജ്യമായ ഒരു രാജാവായിട്ട് ശൗലിനെ അവതരിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്, രണ്ട് ശമുവേൽ പ്രവചന പുസ്തകത്തിൽ ആത്മീയ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ദൈവം രണ്ടാമതൊരു രാജാവിനെ തെരഞ്ഞെടുക്കുന്നു. ആ രാജാവാണ് ദാവീദ്. ഒന്ന് രാജാക്കന്മാർ ആ പുസ്തകത്തിന്റെ പ്രതിപാദ വിഷയം ശലോമോനും ഇസ്രായേലുമാണ്. രണ്ട് രാജാക്കന്മാരിലേക്ക് പ്രവർത്തിച്ചാൽ ഇസ്രായേലിലെ രാജപരമ്പര അത് തുടരുന്നതിനെ കുറിച്ചും, ഒന്ന് ദിനവൃത്താന്തത്തിൽ ശലോമോനും ദേവാലയവും, രണ്ട് ദിനവൃത്താന്തത്തിൽ രാജപരമ്പരകളെ കുറിച്ചും ദേവാലയത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചും വീണ്ടും ഇങ്ങനെ തുടർച്ചയായി പോകുകയാണ്. അടുത്ത വേദഭാഗം ദാവീദിനെ തെരഞ്ഞെടുക്കുന്ന അദ്ദേഹത്തിന്റെ ആത്മീയ മാനദണ്ഡങ്ങളെ ദൈവം വില കൊടുക്കുന്ന ഒരു രംഗമാണ് ശമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കൃത്യമായി നമ്മൾ ഇന്ന് കേട്ടതും പഠിച്ചതും. ഈ ദാവീദിന് മാത്രം സ്വന്തമായി അഭിമാനിക്കാനും അവകാശപ്പെടാനും പറ്റുന്ന ചില പ്രത്യേകതകളുണ്ട്. വേദപുസ്തകത്തിലെ ആ മറ്റു വ്യക്തികൾക്ക് ചില സമാനമായ കാഴ്ചപ്പാടുണ്ടെങ്കിലും മറ്റാർക്കും ഇല്ലാത്ത ചില പ്രത്യേകമായ അവകാശങ്ങൾ. ഒന്ന്, എ ഫോമർ ഷെപ്പേർഡ് അദ്ദേഹം, ആൻഡ് ഹി വാസ് റിനൗൺഡ് ഫോർ ഹിസ് പാഷൻ ഫോർ ഗോഡ്. അത്രയും ശക്തമായിട്ട് ദൈവത്തെ അറിയാൻ ആഗ്രഹിച്ച ഒരുപാട് പേരെ നമ്മൾ കാണുന്നില്ല. താരതമ്യ പഠനത്തിൽ പലരെയും ഉൾപ്പെടുത്താമെങ്കിലും വീണ്ടും ഹിസ് ടച്ചിങ് റൈറ്റിംഗ് ത്രൂ ദ സാൻസ്. സങ്കീർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ രചിക്കപ്പെട്ടതും ഈ ദാവീദിന്റെ കരങ്ങൾ കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ മ്യൂസിക്കൽ എബിലിറ്റി ഗതപുസ്തകത്തിൽ ഒത്തിരി പേരെ സംഗീതജ്ഞന്മാരായി പരിചയപ്പെടുത്തുന്നില്ലെങ്കിൽ ശക്തമായ ഒരു സംഗീതജ്ഞനായി പരിചയപ്പെടുത്തുന്നത് ദാവീദിനെയാണ്. വീണ്ടും ഹിസ് ഇൻസ്പയറിംഗ് കറേജ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ വാർഫെയർ. ആള് ഒക്കത്തിലോ അല്ലെങ്കിൽ ആകൃതിയിലോ ഉയരം കുറഞ്ഞവനായിട്ടൊക്കെ ചിത്രീകരിക്കുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ധൈര്യവും യുദ്ധത്തെ നേരിടാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും മറ്റ് രാജാക്കന്മാരിൽ നിന്നൊക്കെ ശക്തമായി മുന്നിൽ നിൽക്കുന്ന കാര്യമാണ്. എന്നാൽ ഹിസ് ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ബത്ത്ശേബ അത് ദാവീദിനെ മറ്റൊരു തകർച്ചയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകാൻ ഉള്ളൊരു കാരണമായി. അതിനുശേഷം അവസാനമായി പറയാനുള്ളത് ഹിസ് ആൻസെസ്ട്രൽ കണക്ഷൻസ് ടു ജീസസ് ഓഫ് നസറേത്ത് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ്. പുതിയ നിയമത്തിൽ ദാവീദിന്റെ കുലം, ദാവീദിന്റെ വംശം, ഇത് ആവർത്തിച്ച് പറഞ്ഞ് ക്രിസ്തുവിന്റെ വംശാവലിയെ, ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെ ശക്തമായി പ്രതിപാദിക്കുന്നു. ഇത് ഇത്രയും കൂടി ചേർന്ന ഒരു യുണീക്നെസ് വേദപുസ്തകത്തിൽ ഏറെ പേർക്കുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എന്റെ ചെറിയ അറിവിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കത് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഞാനത് ശക്തമായി എതിർക്കുവാനല്ല സംസാരിക്കുന്നത്. ഇവിടെ ഒരു പറഞ്ഞതിനകത്തെല്ലാം വളരെ പോസിറ്റീവായിട്ട് യുണീക് ഫീച്ചേഴ്സിനകത്തെല്ലാം സമൂഹത്തിനും കൊള്ളാവുന്നതും ദൈവത്തിന് ഇഷ്ടമുള്ളതുമായ ഏറെ കാര്യങ്ങൾ ചെയ്തപ്പോൾ അതിൽ ഒരെണ്ണം ദൈവത്തിന് അനിഷ്ടമായ കാര്യമായിരുന്നു. എന്നാൽ അത് തിരിച്ചറിഞ്ഞ് അനുതപിച്ച് പശ്ചാത്തപിച്ച് അതിൽ നിന്ന് തിരികെ വരുവാൻ ഒരു അനുതാപ കാവ്യ സങ്കീർത്തനം രചിച്ച് വേദപുസ്തകത്തിൽ ഉറപ്പിച്ച സ്ഥാനം വീണ്ടും നേടിയെടുത്തൊരു വ്യക്തിത്വം കൂടിയാണ് ഈ മനുഷ്യൻ. ഈ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ 99 കൂട്ടം നന്മയും ഒരു തിന്മയും ചെയ്താൽ അതായിരിക്കും നമ്മുടെ സംസാര വിഷയം. അതിലൂടെ ആ മനുഷ്യനെ എങ്ങനെയൊക്കെ പ്രസിദ്ധപ്പെടുത്താമോ, നമ്മൾ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള വാക്കിലല്ല നമ്മളത് ചെയ്യുന്നത് പലപ്പോഴും, പക്ഷെ അവനെ പ്രസിദ്ധപ്പെടുത്തുക. അതിലൂടെ ഒരു കാലത്തും അവൻ ജീവിതത്തിന്റെ നന്മകളിലേക്ക് തിരിച്ചു വരരുത്. അതിനുള്ള ശക്തമായ നടപടിയെടുക്കാൻ ഏറെ ബുദ്ധിമുട്ടുകയും ഏറെ സമയം കണ്ടെത്തുന്നതുമായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വേദപുസ്തകത്തിലും പ്രതിസന്ധിയിലൂടെയും തളർന്നുപോയ മനുഷ്യരൊക്കെ ദൈവത്തിന്റെ അചഞ്ചലമായ സ്നേഹത്തിന്റെ മുമ്പിൽ, കരുതലിന്റെ മുമ്പിൽ നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനും വേദപുസ്തകത്തിൽ എത്ര വർഷം കഴിഞ്ഞാലും തിളക്കമാർന്ന ജീവിതത്തോടെ നിൽക്കുന്ന വ്യക്തികളുടെ കൂട്ടത്തിൽ ദാവീദുണ്ട്. അതിനുള്ള കാരണം അച്ഛൻ വാക്യത്തിലൂടെ വെളിപ്പെടുത്തി വിവേകത്തോടെയുള്ള ദാവീദിന്റെ നടപ്പ്. വിവേകം ശലോമോൻ ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങിയ ഒരു കൃപയാണ്. ഇറ്റ്സ് അൻ എബിലിറ്റി ടു ഫൈൻഡ് ഔട്ട് വിച്ച് ഇസ് റൈറ്റ് ആൻഡ് റോങ്. നന്മ ഏത് തിന്മ ഏതെന്ന് തിരിച്ചറിയാനുള്ള ഒരു വിവേകം അത് ദാവീദിനും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ സദറാ പ്രാർത്ഥനകളിൽ ചില പ്രതിയോനുകളിലൊക്കെ ദാവീദിനെ പ്രതിപാദിക്കുമ്പോൾ അല്ലെങ്കിൽ വിവേകത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ ദൈവജ്ഞാനം ശലോമോന് കൊടുത്തതുപോലെ ബുദ്ധി വൈഭവം ദാവീദിന് കൊടുത്തതുപോലെയും കർത്താവെ ഞങ്ങൾക്കത് നൽകണമേ. ഇത് രണ്ടും മതി യഥാർത്ഥത്തിൽ ലോകത്ത് ജീവിക്കാൻ. പക്ഷെ നമുക്ക് ദൈവജ്ഞാനത്തെക്കാൾ ദാവീദിന് കൊടുത്ത ബുദ്ധിയേക്കാൾ കൂടുതൽ ഇഷ്ടം ലോകത്തെ അറിയാനുള്ള ബുദ്ധി ഉള്ളവരെയാണ് നമ്മൾ എപ്പോഴും ബഹുമാനിക്കുന്നത് ഈ തലമുറ. പക്ഷെ ദൈവം ബഹുമാനിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുവാൻ, ദൈവത്തെ അറിയുവാനുള്ള ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണാൻ ആകാശത്തിൽ നിന്ന് താഴേക്ക് നോക്കുകയാണ്. ആ ഒരു മെഷർമെന്റിൽ, ഒരു ഒബ്സർവേഷനിൽ ദാവീദ് വിജയിച്ചു. അതുകൊണ്ടാണ് അച്ഛൻ ഈ വാക്യമെടുത്ത് നമ്മളോട് സംസാരിച്ചത്. വിവേകത്തോടെയുള്ള ദാവീദിന്റെ നടപ്പും അത് ദൈവത്തിന് ഇഷ്ടമായതുകൊണ്ട് ദൈവം ദാവീദിനോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളൊരു ചിന്തയും അച്ഛൻ അതിന്റെ തുടക്കഭാഗത്ത് കൃത്യമായ ഒരു ചിന്ത നമുക്ക് നൽകി. പലപ്പോഴും നമ്മൾ അച്ഛന്റെ ജീവിതാനുഭവത്തിൽ നിന്നും വേദപുസ്തകത്തിലെ ചില കാര്യങ്ങളൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞത്, നമ്മൾ പലപ്പോഴും പലരെ അഭിനന്ദിക്കുന്നതിനേക്കാൾ ഉപരി അഭിനന്ദന വാക്കിന്റെ മറവിൽ ഒരാളെ ചെറുതാക്കാൻ വളരെ ഇഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ടാണ് കോവിഡ് കാലഘട്ടത്തിന് ശേഷം പള്ളി വരുന്ന മനുഷ്യനോട് നമ്മൾ പറയുന്നത്, കർത്താവ് ഏതായാലും ആരോഗ്യത്തോടെ വീണ്ടും പള്ളി വരാൻ നമുക്കെല്ലാം പറ്റിയല്ലോ എന്നല്ല, നീ അങ്ങ് മെലിഞ്ഞ് ക്ഷീണിച്ചു പോയല്ലോ എന്ന് പറയുന്നൊരു വാക്ക് പറയുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ്. നീ അങ്ങ് കറുത്തു പോയല്ലോ എന്നൊക്കെ പറയുന്ന നമ്മുടെ ശരീരത്തിനെയോ പ്രത്യേകിച്ച് മുഖത്തിനെയോ ആസ്പദമാക്കി ചില കമന്റുകൾ, അല്ലെങ്കിൽ നമ്മുടെ ധനവുമായി ബന്ധപ്പെട്ട ചില കമന്റുകൾ, അല്ലെങ്കിൽ അവന്റെ പണത്തിന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട ചില കമന്റുകൾ, അല്ലെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ ചെറുതാക്കി കാണിക്കുന്നതുണ്ട്, അവൻ നിക്കറിടുന്ന സമയം മുതലേ എനിക്കറിയാം. ഈ ഇടയ്ക്ക് ഇപ്പോഴെടുത്ത തിരുമേനിമാരെ കുറിച്ച് ശക്തമായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സംഭാഷണ വേളയിൽ ഒരു മനുഷ്യൻ പറഞ്ഞതാണ്, ആ അദ്ദേഹം നിക്കറിടുന്ന സമയം മുതലേ എനിക്കറിയാം. അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഉണ്ടായൊരു തിളക്കം ഞാൻ നേരിട്ട് കണ്ടു. നിക്കറിട്ടതിലുള്ള സന്തോഷമല്ല, പക്ഷെ അത്രയും ഒന്ന് തന്നേക്കാൾ ചെറുതാണ് ആ വ്യക്തി എന്നുള്ള ധ്വനിയാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. എന്റെ സംശയം മാത്രം ഞാൻ പ്രകടിപ്പിച്ചു. അതിലും എത്രയോ നല്ലതാണ്, ഞങ്ങളുടെ നാട്ടിൽ അപ്രകാരം ഒരു മനുഷ്യൻ ഉണ്ടായത് എത്രയോ നല്ലതാണ്. ഞങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു തിരുമേനി ഉണ്ടായതിൽ ഞങ്ങൾക്കൊക്കെ സന്തോഷം. ഇത് പറയാം. അതിന് പകരമാണ് പറഞ്ഞത് നിക്കറിടുന്ന കാലം മുതലേ എനിക്കറിയാം. ഇത് ഞാൻ എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞത്. ഇതുപോലെയാണ് പലപ്പോഴും നമ്മളുടെ ചില എക്സ്പ്ലനേഷൻസ് ഇങ്ങനെയാ, വാക്കറിയാതെ ഇങ്ങനെ അനർഘളമായി സംസാരിക്കുക. പോയട്രി എഴുതുന്നത് പോലെ തന്നെ ഇങ്ങനെ സ്ഫുടമായി അനർഘളമായി വാക്കുകൾ പുറത്തേക്ക് വരും. പക്ഷേ നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കണം, നമ്മൾ ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവരെ താഴ്ത്തുവാനാണോ അല്ലെങ്കിൽ ദൈവവുമായിട്ട് അതിനെ ബന്ധിപ്പിക്കുവാനായിട്ടാണോ നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കപ്പെടുന്നതെന്ന് ശക്തമായി ചിന്തിക്കുക. നമ്മുടെ ഓരോ സംഭാഷണങ്ങൾ, പ്രത്യേകിച്ച് വ്യക്തിപരമായ ഫോൺ ബന്ധങ്ങൾ, അല്ലെങ്കിൽ ഇടവകതരമായ ഫോൺ ബന്ധങ്ങൾ, അല്ലെങ്കിൽ സംഭാഷണങ്ങൾ, യാത്രകളിൽ, പ്രത്യേകിച്ച് യാത്രകൾ ചെയ്യുമ്പോൾ നമുക്കറിയാം ആ യാത്രയിൽ ആരെങ്കിലും ഒക്കെ ക്രൂശിക്കാൻ നമ്മൾക്കറിയാതെ സമയം കണ്ടെത്താറുണ്ട്. നമുക്കറിയാവുന്ന, നമുക്ക് ഏറ്റവും സ്നേഹമുള്ള, നമ്മളേറെ ബഹുമാനിക്കുന്ന പലരെയും നമ്മൾ അറിയാതെ യാത്രയുടെ മധ്യത്തിൽ വെച്ച് വലിച്ചു കീറും. അത് വലിയ സന്തോഷമാണ്. പക്ഷെ അന്നേരം ചിന്തിച്ചോണം, തൊട്ടടുത്തുകൂടെ പോകുന്ന കാറിൽ നമ്മളെ ആരെങ്കിലും വലിച്ചു കീറുന്നുണ്ടായിരിക്കാം. ഈ ചിന്ത ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇടം വലം നോക്കാതെ ശക്തമായിട്ട് വലിച്ചു കീറുന്നത്. അതിനേക്കാളും സങ്കടമാണ് വ്യക്തിപരമായ ഫോൺ കോളിൽ നമ്മളുടെ അനുവാദമില്ലാതെ അപ്പുറത്തെ സ്ഥലത്തിരുന്ന് ഇത് മുഴുവൻ റെക്കോർഡ് ചെയ്യുന്ന മിടുക്കന്മാരുണ്ട്. എന്നിട്ട് അത് കൃത്യമായിട്ട് വായുവിൽ പറത്തി കൊടുക്കുക. ഇതൊക്കെ വിവേകത്തോടെയുള്ള ജീവിതത്തിന്റെ ഭാഗമാണോ അതോ ദാവീദിനെ പോലെ ആകാനുള്ള ഒരു ആഗ്രഹം നമുക്ക് വേണമോ? ഈ സാധ്യത തുറക്കുവാൻ നിശ്ചയമായും നമുക്കൊരു വിവേകപൂർണമായ തീരുമാനം എടുക്കുവാൻ പ്രിയപ്പെട്ട അച്ഛന്റെ ഇന്നത്തെ സന്ദേശം ഇടയായി എന്ന് ഞാൻ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛൻ രാവിലെ പലരെയും സമീപിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കും ഒരു ഫോൺ കോള് കിട്ടിയിരുന്നു, പക്ഷെ ഞാനത് ആ സമയം അത് എടുക്കുവാനായിട്ട് പറ്റിയില്ല. ഞാനിത് ബുധനാഴ്ച ആണെന്നറിയാം, പക്ഷെ രാവിലത്തെ തിരക്കിൽ അത് നടന്നില്ല. അച്ഛൻ വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു, ഞങ്ങളത് കേട്ടു, ഞങ്ങൾക്കത് ഉൾക്കൊള്ളുവാൻ സാധിച്ചു. ദാവീദിനെ പോലെ വിവേകത്തോടെ ജീവിക്കാൻ ഞങ്ങളെ ദൈവം ഇടയാക്കട്ടെ, ശക്തനാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള പ്രത്യേകമായ സന്തോഷം പ്രിയപ്പെട്ട അച്ഛനെ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു അച്ഛാ.
പിന്നെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയേക്കണേ, പേര് വായിക്കേ. ഇപ്പോഴ് മധ്യസ്ഥ പ്രാർത്ഥനയാണ് അച്ഛന പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ കൃത്യമായിട്ട് വായിക്കുന്നത്. നേരത്തെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ച സ്പൈനിന് ശക്തമായ വേദന അനുഭവിക്കുന്ന സോനു ജെയിംസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഡാലസിലുള്ള ഒരു സൂസിയാൻറ്റിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. സെമിനാരി സ്റ്റുഡന്റ് സാം തോമസ് ഇപ്പോഴും അതേ കണ്ടീഷനിൽ മുന്നോട്ട് പോകുന്നു, സാമിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹേലമ്മ സർജറി കഴിഞ്ഞ് ഇങ്ങനെ സുഖം പ്രാപിച്ചു വരുന്നു, ഓർത്ത് പ്രാർത്ഥിക്കാം. ലാലു ജോൺ ആര്യ ഓർത്ത് പ്രാർത്ഥിക്കാം. അനന്യ മാത്യു, ജിമ്മി, ആലിസ് ജോസഫ്, കൊച്ചുമോളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജോജി മാത്യു, ജോയൽ ജോജി മാത്യു, ജോയൽ സോജൻ, ടോബി, ഞാൻ നേരത്തെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കുറച്ച് കുഞ്ഞുങ്ങളെ കൃത്യമായിട്ട് ഓർക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങളെ ഓർക്കാം. ഒരു മോളിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു പെൺകുട്ടി ക്യാൻസർ ബാധിച്ച്, പേര് പ്രത്യേകിച്ച് പറയുന്നില്ല, ശക്തമായിട്ട് പ്രയാസം അനുഭവിക്കുന്നുണ്ട്. എനിക്ക് മെസ്സേജ് ചെയ്ത് ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന്. കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. പിന്നെ കുഞ്ഞുമണിച്ചാനെ ഓർത്ത് പ്രാർത്ഥിക്കാം. എങ്കിലും നമ്മുടെ ഓർമ്മയിലോ അറിവിലോ രോഗികളായിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയും അവരുടെ ആരോഗ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ ക്യാൻസർ ഉള്ള പെൺകുട്ടിയുടെ സർജറിയാണ് ഈ ആഴ്ച. പെൺകുട്ടിയെ ദൈവസന്നിധിയിൽ തുറക്കാം. ഐസക്കച്ച പ്രാർത്ഥിക്കാം.
പറക്കുമോ ദൈവമായ കർത്താവേ, പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിത്തൂണിലും ദൈവദിനത്തെ നയിക്കുവാൻ വലിയവനായ ദൈവം, കാലഘട്ടങ്ങൾക്ക് മുമ്പേ മരുഭൂപ്രയാണത്തിലൂടെ കടന്നുപോയ മനുഷ്യർക്ക് തുണയായതുപോലെ പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടം ഞങ്ങളുടെ മധ്യത്തിലൂടെ ഇഴഞ്ഞു നീങ്ങുമ്പോഴും അടിപതറാതെ ധൈര്യപൂർവ്വം ജീവിപ്പാൻ ഞങ്ങൾക്ക് പ്രേരണയും കൃപയും പരിശുദ്ധാത്മാവിന്റെ നിറവും നൽകി ദൈനംദിന ജീവിതത്തിൽ ഞങ്ങളെ കൈപിടിച്ചു നടത്തുന്ന കർത്താവിനായി ഞങ്ങൾ നിന്റെ മഹത്വത്തിനായി, നിന്റെ കരുണയ്ക്കായി, കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ കൂടി വരവിൽ കർത്താവെ, ഞങ്ങൾ കേട്ടതായ തിരുവചനം കേവലം ഒരു പ്രസംഗ കേൾവിയായിട്ട് മാത്രം കാണാതെ വിവേകത്തോടെ ദൈവത്തെ അറിയുന്നവൻ, വിവേകത്തോടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവന് ദൈവം തമ്പുരാന്റെ പിന്തുണ അവന്റെ ജീവിതത്തിൽ ഉടനീളം ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുവാൻ തിളക്കമാർന്ന ആശയങ്ങളെ ഞങ്ങൾക്ക് പങ്കുവെക്കുകയുണ്ടായല്ലോ. ഇത് കേട്ട് അതിന്റെ ന്യായാധിപനായി തീരുന്നതിനേക്കാൾ അത് ഉൾക്കൊള്ളാനുള്ള കൃപയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഞങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. സ്നേഹവാനായ കർത്താവേ, അത് സംസാരിപ്പാൻ ദൈവം തെരഞ്ഞെടുത്ത വൈദിക ശ്രേഷ്ഠനെയും കുടുംബത്തെയും ശുശ്രൂഷകളെ അവിടുന്ന് മാനിക്കണമേ. ഇതിൽ സംബന്ധിച്ചതും സംബന്ധിക്കാൻ ആഗ്രഹിച്ചതുമായ നേതൃത്വം നൽകുന്ന എല്ലാ വൈദിക ഗണത്തെയും അവരുടെ കുടുംബങ്ങളെയും ഇതിന്റെ ഭാഗമാകുവാനായിട്ട് പ്രത്യേകം സമയം മാറ്റിവെക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരായ വിശ്വാസ സമൂഹത്തെയും ഓർക്കുന്നു. സഭയും പിതാക്കന്മാരെയും പുതുതായി മഹാപുരോഹിത്യ ദൗത്യത്തിലേക്ക് ചേർക്കപ്പെട്ടവരെയും അവരുടെ ശുശ്രൂഷകളെയും പുരോഹിതന്മാരെയും മഹാപുരോഹിതന്മാരെയും പരിശുദ്ധ ഭാവാതിരിമേനെയും പ്രഭാഷന്മാരെയും ശുശ്രൂഷാ സംഘത്തെയും ഗായക സംഘത്തെയും ഒക്കെ അവരുടെ പ്രവർത്തന മേഖലകളെ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. രോഗികളായിരിക്കുന്ന ധാരാളം പേർ ഞങ്ങളുടെ ജീവിതത്തിൽ അവരുടെ മനസ്സും ശരീരവും തമ്മിൽ വിങ്ങുന്ന അനുഭവവുമായി മുന്നോട്ട് കടന്നുപോകുന്നു. പലപ്പോഴും രോഗത്തെക്കുറിച്ച് ഞങ്ങൾ കേൾക്കുമ്പോൾ സ്വയമായിട്ടത് വരാത്തതുകൊണ്ട് അതിന്റെ ഗൗരവത്തെക്കുറിച്ചോ അതിന്റെ കാഠിന്യത്തെക്കുറിച്ചോ ഞങ്ങൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. അപ്രകാരം മനസ്സിലാക്കുവാനുള്ള സാഹചര്യം രോഗം വരുന്നതിനേക്കാൾ രോഗികളെ ചെന്ന് സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ മധ്യത്തിൽ അല്പസമയം ചെലവഴിക്കുവാനുള്ള സന്നദ്ധതയും ഒരു മനസ്സൊരുക്കമായി കർത്താവ് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിലേക്ക് നയിക്കപ്പെട്ടാലും ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കുവാനുള്ള ഒരു മാർഗമുണ്ടെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ദൈവമേ. അധ്വാനിക്കുന്നവർ എന്റെ അരികിലേക്ക് വരുവിൻ. അവരെ ഞാൻ ആശ്വസിപ്പിക്കുമെന്ന് അരുളി ചെയ്തതോടൊപ്പം രോഗികളെ അന്വേഷിച്ചും മറ്റുള്ളവരുടെ വിശ്വാസം മൂലം സമീപത്തേക്ക് കൊണ്ടുവരപ്പെട്ട രോഗികളെ സ്പർശിച്ചും രോഗികളെ അന്വേഷിച്ചും കടന്നുപോയ നസ്രായന്റെ അനുഗാമികൾ അനുകാരികൾ എന്നുള്ള നിലയിൽ കർത്താവെ, നീ ചെയ്ത എല്ലാ നന്മകളും ഞങ്ങളുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തി ആ ശുശ്രൂഷയുടെ ഭാഗമാകുമ്പോൾ ഇന്ന് സമർപ്പിച്ച ക്യാൻസർ രോഗികൾ, കോവിഡ് സംബന്ധമായ രോഗങ്ങളിലൂടെ കടന്നുപോകുന്നവർ, ആന്തരിക അവയവങ്ങളുടെ പ്രതിസന്ധിയിൽ ബുദ്ധിമുട്ടുന്നവർ, യാത്ര ചെയ്യുവാനോ ഗൗരവമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാനോ പ്രയാസപ്പെടുന്ന രോഗികൾ, ജീവിതത്തിന്റെ നല്ല കാലഘട്ടം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ശയ്യ അവലംബിതരായവർ, ശൈശവത്തിൽ തന്നെ പ്രതിസന്ധിയിലേക്ക് കടന്നു പോകേണ്ടി വരുന്നവർ, അകാലത്തിൽ മരണമടയുമോ എന്ന ഭയത്തിൽ ജീവിക്കുന്ന ഉത്കണ്ഠാകുലരായ വ്യക്തികൾ, എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വേദപുസ്തകത്തിൽ ഞങ്ങൾ വായിക്കുന്ന അനേക രോഗികളെ തൊട്ട് സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു സ്ഥലത്തേക്ക് കർത്താവ് വാങ്ങിപ്പോയി കടന്നുപോയി. ഞങ്ങളും ഇനി സൂബോറ പ്രാർത്ഥനയിലൂടെ അനേകരെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങ് തൊട്ട് സൗഖ്യമാക്കണമേ, കൃപകളാൽ നിറയ്ക്കണമേ. ഞങ്ങൾ ജനിച്ചതും ജനിക്കുന്നതുമായ ഞങ്ങളുടെ സഹോദരങ്ങൾ പാർക്കുന്ന രാജ്യങ്ങളെയൊക്കെ സമാധാനത്തിൽ നിലനിർത്തണമേ. ദൈവകൃപയുടെ സന്തോഷവും ദൈവസ്നേഹത്തിന്റെ അനുഭവങ്ങളും ഞങ്ങൾ പങ്കുവെക്കുന്നവരാകണമേ. വിവേകത്തോടെ ജീവിപ്പാൻ, വിവേകത്തോടെ കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ, വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കുവാൻ, മറ്റുള്ളവരുടെ സങ്കടത്തിലേക്ക് എത്തിനോക്കി അവരെ ആശ്വസിപ്പിക്കുവാൻ, മറ്റുള്ളവരുടെ സന്തോഷം കെടുത്താതിരിക്കുവാൻ ഒക്കെ ഞങ്ങളെ കർത്താവ് പഠിപ്പിച്ച് പരിശീലിപ്പിക്കണം. വീണ്ടും വരുന്ന ആഴ്ച ഞങ്ങൾ ഇതേ ജീവിതക്രമത്തിൽ ഒത്തുകൂടാൻ ഞങ്ങൾ വീണ്ടും ആഗ്രഹിക്കുന്നു. ദൈവം നടത്തണമേ. ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ കൃപകൾ കൊണ്ട് പരിപാലിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പുതിയ അധ്യയന വർഷത്തിൽ, ചിലരൊക്കെയും അധ്യയന വർഷം ആരംഭിച്ചു, ചിലരൊക്കെ ഇന്ന് ആരംഭം കുറിക്കുന്നു, ചിലർ അടുത്ത ആഴ്ചകളിലും അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. ഉപരിപഠനത്തിന് പോകുന്നവരും സ്കൂൾ ജീവിതത്തിന്റെ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ചതുമായ എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവെ ലോകജ്ഞാനം പഠിക്കുന്നവരാക്കി മാത്രം മാറ്റാതെ ദൈവജ്ഞാനത്തിന്റെ അകമ്പടിയിൽ ലോകജ്ഞാനത്തെ പഠിക്കുന്ന വിവേകമുള്ളവരാക്കി തീർക്കണമെന്ന് അപേക്ഷിക്കുന്നു. മാതാപിതാക്കളും മക്കളും ആധ്യാത്മിക തലത്തിലും ഭൗതിക തലത്തിലും പരസ്പരം അറിഞ്ഞും സംസാരിച്ചും ആശയവിനിമയം നടത്തിയും സ്നേഹത്തോടെ ജീവിക്കാൻ സഹായിക്കണമേ. ദൈവത്തെ അറിഞ്ഞും മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ടും ജീവിക്കുന്ന മക്കളാക്കി തീർക്കണമേ. നല്ല കലാലയങ്ങളെ അവർക്കായി ഒരുക്കണമേ. നല്ല ഗുരുക്കന്മാരെ അവർക്കായി ഒരുക്കണമേ. കലാലയങ്ങളിൽ നടത്തപ്പെടുന്ന പ്രതിസന്ധികളൊന്നും ഉണ്ടാകാതെ ഇരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ ശബ്ദം കേട്ട് ഞങ്ങളെ ആശീർവദിക്കുകയും ഞങ്ങളെ ക്രമപ്പെടുത്തുകയും ചെയ്യണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇടവിടാതെ കരയേറ്റുവാനായിട്ട് തന്നെ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാമ്പത്തിന്റെ കൃപയും പരിസ്ഥിതിയുടെ സംബന്ധവും സഹവാസവും ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാവരോടുകൂടിയും അവരുടെ കുടുംബങ്ങളോടുകൂടിയും അതിന്റെ നേതൃത്വം നൽകിയവരോടുകൂടിയും നമ്മുടെ ഓർത്ത് പ്രാർത്ഥിച്ചുള്ള ആവശ്യങ്ങളോടുകൂടിയും പരിസ്ഥിതി സഭയോടുകൂടിയും നമ്മൾ വാങ്ങിപ്പോയവരോടുകൂടിയും ഇപ്പോഴും ഉണ്ടായിരിക്കുന്നതാകട്ടെ.
ധന്യവാർന്ന ശുശ്രൂഷയിലെ സംബന്ധിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് സാന്നിധ്യം കൊണ്ട് നിറച്ച അന്നിയ മാമനച്ചൻ, വി സി വരകൃഷ്ണച്ചൻ, ഐസക് അച്ഛൻ, ബിജോയി അച്ഛൻ, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൂരം ചാരിയമായതിന്റെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ബൈബിൾ വായിച്ച മോഹനങ്ങള് നിന്റെ അത്യുച്ചതിൽ ഉൾപ്പെട്ട മനോജ് എല്ലാവരോടും അല്പമായ അധികമായ സഹായിക്ക് സഹകരിക്കുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കട്ടെ. ദൈവം നമ്മൾ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ.